ഇന്നത്തെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം തന്ന ഡോക്ടർ ഗോപാലകൃഷ്ണനെയും സഹപ്രവർത്തകരെയും ഞാനിവിടെ സ്മരിക്കുന്നു. ഡോക്ടർ ഗോപാലകൃഷ്ണൻ ചെയ്യുന്ന പ്രവർത്തനത്തെപ്പറ്റി നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അതിന് സമയം കുറവുണ്ട്. എങ്കിൽ തന്നെ ദൈവനിയോഗം പോലെ അദ്ദേഹം ലോകത്തൊട്ടാകെ ഭാരതീയ പൈതൃകം, നമ്മുടെ സംസ്കാരത്തെപ്പറ്റി, അതിൻ്റെ സത്ത എന്താണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതെല്ലാം ഒരു ദൈവനിയോഗമാണ്. ഏതാണ്ട് അതേ രീതിയിലുള്ള ലോക നേതാവായ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഉള്ള പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ദൈവനിയോഗം എന്നെപ്പോലെ ഒരു ചെറിയ ആളിനും കിട്ടി. 10-40 വർഷമായിട്ട് വളരെ എളിയ തോതിൽ ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, വ്യക്തിയുടെ ആരോഗ്യത്തെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലൊട്ടാകെ അനവധി പ്രവർത്തനങ്ങൾ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഈ സംസ്കാരം പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആരോഗ്യ വിഷയം. അതുകൂടാതെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായിരുന്ന അന്തരിച്ച സി ആർ ആർ വർമ്മ എന്നൊരു മഹാൻ ജീവിച്ചിരുന്നു. ഏതാണ്ട് 25 കൊല്ലക്കാലം അദ്ദേഹം കേരളമൊട്ടാകെ ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്നു. കേരളത്തിലെ ജനസംഖ്യ ഏതാണ്ട് 1/3 ഭാഗം ജനങ്ങളിൽ ഈ സന്ദേശം എത്തിക്കാൻ, ഏറ്റവും ചുരുക്കി ഞാൻ പറയാം, എത്തിക്കാൻ വർമാജിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചു. ഇപ്പം ഏതാണ്ട് 1300 പ്രവർത്തകർ നിഷ്കാമകർമ്മം ചെയ്യുകയാണ്. ഈ ആശയപ്രചരണം, ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന സമൂഹത്തിൻ്റെ ആരോഗ്യം, വ്യക്തിയുടെ ആരോഗ്യം, ഇത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന 300-ൽ പരം സജീവ പ്രവർത്തകരുണ്ട്. അവർ പല മേഖലകളിലുള്ളവരാണ്. യാതൊരു വിധമായ പാരിതോഷികവും സ്വീകരിക്കാതെ പ്രവർത്തിക്കുന്ന, അതിൽ ഒരു എളിയ കണ്ണിയാണ് ഞാൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നടത്തുന്ന പ്രവർത്തനം നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം, അതിന്നത്തെ തലമുറയെ ബോധ്യപ്പെടുത്താനും അതോടൊപ്പം അത് ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാനും ഉള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ്. അതേ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ ആരോഗ്യം എന്താണെന്ന് നമുക്കിപ്പോൾ ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഈ ഭൗതികതയുടെ ആ വേലിയേറ്റത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒന്നും പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യനും മനുഷ്യനെയും തമ്മിലുള്ള പരസ്പര ചൂഷണം, തമ്മിൽ തല്ല്, എല്ലാത്തിൻ്റെ അതിപ്രസരം, ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ഈ രാജ്യത്ത് വാസ്തവത്തിൽ സമാധാനമായിട്ട് ജീവിക്കാൻ ഒരാൾക്കും സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരവാദി നമ്മളൊക്കെ തന്നെയാണെങ്കിൽ പോലും സംഭവിച്ചിരിക്കുന്ന കാര്യം അതാണ്. അപ്പം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഭൗതികതയുടെ അടിസ്ഥാനത്തിൽ ഒഴുകി 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 എവിടോ ഏതോ ഒരു ഗർത്തത്തിൽ ചെന്ന് അവസാനിക്കുന്നു എന്ന് നമ്മൾ ഒന്ന് മാറി നിന്ന് നോക്കിയാൽ അറിയാം. അങ്ങനെ നിങ്ങളൊക്കെ പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന എനിക്കുണ്ട്. ഈ ലോകത്തിൽ, പ്രത്യേകിച്ചും ഭാരതത്തിൽ, ഈ പൈതൃകത്തെപ്പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈ ആരോഗ്യ വിഷയങ്ങളിൽ തന്നെ പറയാം. ആരോഗ്യത്തിനു കൂടി ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് മാത്രം ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനൊക്കില്ല. ഈ ആരോഗ്യം എന്ന് പറഞ്ഞ് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതേ അല്ല, ജന്മസിദ്ധമാണ്. ഈ ആരോഗ്യം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല. നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ പോയാൽ മതി, ഡോക്ടർ പോയാൽ മതി, വളരെ വിദഗ്ധന്മാരുണ്ട്, ഇഷ്ടംപോലെ ആശുപത്രികൾ, എണ്ണിയാലൊടുങ്ങാത്ത ആശുപത്രികളും വിദഗ്ധന്മാരും ഇരിപ്പുണ്ട്. അവർക്കെല്ലാം, അവരെല്ലാം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളൊരു മട്ടിലാണ്. അവിടെയാണ് പ്രകൃതിയുടെ പ്രസക്തി. ഈ ചികിത്സയെ പറ്റിയല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ചികിത്സയ്ക്ക് വാസ്തവത്തിൽ ഒരു വിവക്ഷയില്ല, ഒരു ജീവന കലയാണ് വാസ്തവത്തിൽ ഈ ആരോഗ്യം എന്ന് പറയുന്നത്. നമുക്ക് അവകാശപ്പെട്ട ആരോഗ്യം എങ്ങനെ വീണ്ടെടുത്ത് നമുക്ക് ജീവിക്കാം? ഇന്നത്തെ ജീവിതത്തിൽ 99% ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുമായി അവർ നടക്കുകയാണ്. ഇതെല്ലാം, ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്, എനിക്ക് വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പ്രകൃതിയെ പറ്റി അല്ലെങ്കിൽ ഈ ഈ അതല്ല ഈ പ്രകൃതിയെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. നമുക്കെന്ത് റിലവൻസ് ഉണ്ട്, നമുക്കെന്ത് സാങ്കത്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പണ്ടൊക്കെ കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നൊരു കാലമുണ്ടായിരുന്നു, പ്രകൃതിയെ ആരാധിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ഭൂമിയെ ദേവിയായിട്ടും സമുദ്രത്തെ ദേവിയായിട്ടും വരുണനെ ഭഗവാനായിട്ടും സൂര്യനെ ഭഗവാനായിട്ടുമൊക്കെ. ഇന്നിപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുകയാണ്. പ്രകൃതിയുടെ താളം തെറ്റിയാൽ നമ്മുടെ താളം തെറ്റുമെന്നുള്ള സംശയമൊന്നുമില്ല. പ്രകൃതിയുടെ താളം തെറ്റലാണ് നമുക്കിപ്പോൾ ഈ അസുഖങ്ങൾക്കെല്ലാം കാരണം. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പ്രകൃതിക്ക് താളം തെറ്റി, പ്രകൃതിയുടെ താളം തെറ്റുന്നതാണ്. പ്രകൃതിക്ക് വാസ്തവത്തിൽ വലിയ ബുദ്ധിയൊന്നുമില്ല, നമ്മളെപ്പോലെ മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ. നമ്മൾ ജനിക്കുന്നതിന് എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പാണ് വാസ്തവത്തിൽ ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ റിലവൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാങ്കത്യം എന്ന് പറയുന്നത് എത്രയോ വളരെ ഇതാണ്. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ആവാസ കേന്ദ്രമാണ്. ആ കൂടെ മനുഷ്യനും കൂടെ ജീവിക്കാനൊരവസരം ഇവിടെ തന്നു പ്രകൃതി എന്നുള്ളതല്ലാതെ അതിനെ ചൂഷണം ചെയ്യാനോ അതിനെ നശിപ്പിക്കാനോ നമുക്ക് അവകാശമില്ല. ഇന്നിപ്പോൾ ചെയ്യുന്നത് മുഴുവൻ അതാണ്, എല്ലാ കാര്യങ്ങളും അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവസാനം നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കുകയാണ്. 1909 മഹാത്മാഗാന്ധി ഹിന്ദ് സ്വരാജ് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹം ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പലരും ഗാന്ധിയിലേക്ക് മടങ്ങുന്നു, വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ. ഈ ഗാന്ധി എന്ന് പറയാൻ നമ്മുടെ പൈതൃകമാണ്, ഞാൻ ഗാന്ധി എന്നുള്ള പേര് പറഞ്ഞുള്ളൂ, നമ്മളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ രാജ്യത്തെ ആളുകൾ വിദേശത്തുള്ളവർ പറഞ്ഞാൽ മാത്രമേ അംഗീകരിക്കൂ എന്നുള്ളൊരു വിചാരം, ഒരു ധാരണ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിദേശികളുടെ കൊട്ടേഷൻസാണ് ഇവിടെ ഇപ്പോഴും നമ്മൾ. ഇപ്പോൾ വിദേശത്തിപ്പോൾ ഞങ്ങളുടെ രംഗത്ത് പോലും, ഈ ആരോഗ്യരംഗത്ത് പോലും വിദേശത്തുള്ള ധാരാളം പേര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളാണ് ഇവിടെ കോട്ട് ചെയ്യുന്നതും അതിൻ്റെ തർജ്ജമകളാണ് ഇവിടെ വരുന്നതും. നമ്മുടെ പുരാണേതിഹാസങ്ങളിൽ പറയുന്ന, നമ്മുടെ ഗീതയിൽ പറയുന്ന അവനവനെ അറിയാൻ എന്ന് പറയുന്ന, അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറയുന്ന ഉപദേശങ്ങൾ ഗീതയിലെ മുഴുവൻ പറയുന്ന അതാണ്. എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, ഞാൻ അതിൻ്റെ വലിയ പണ്ഡിതനൊന്നുമല്ല. പുരാണങ്ങളിൽ മുഴുവൻ അത് പറയുന്നുണ്ട്, നമ്മുടെ പൂർവികന്മാർ മുഴുവൻ പറയുന്നുണ്ട്. എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം, അവൻ സദാചാര മൂല്യങ്ങൾ അനുഷ്ഠിക്കണം, അവൻ ധർമ്മം ചെയ്യണം, സത്യം പറയണം, അഹിംസ പാലിക്കണം. അഹിംസയ്ക്ക് ഒരർത്ഥമുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥമാണോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങളൊക്കെ മഹാപണ്ഡിതന്മാരാണെങ്കിലും പറയാണ്, ഈ ലോകത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക്, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രം എനിക്ക് ഉപയോഗിക്കാൻ മാത്രമേ അവകാശമുള്ളൂ വാസ്തവത്തിൽ. ബാക്കി ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്കാണ്. വാസ്തവത്തിൽ ഇവിടെ ഈ ഉള്ളവനും ഇല്ലാത്തവനുമായിട്ടുള്ള അന്തരം ഉണ്ടായത് പോലും ഈ അടിസ്ഥാനത്തിൽ, അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ മറ്റു പല ചിന്താധാരകൾ ഇവിടെ ഉണ്ടായി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, പ്രകൃതിയിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ വിഭവങ്ങളും ഈ ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി വീതിച്ച് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് അഹിംസ എന്ന് പറയുന്നത്, അല്ലെ ഹിംസ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്കിവിടെ ഇതൊക്കെ അറിയാമെങ്കിൽ സത്യം പറയാൻ നമ്മൾ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ല. മനസാക്ഷി അനുസരിച്ച് നമുക്ക് മനസാക്ഷിക്കുത്തില്ലാതെ ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. മറ്റുള്ള ആളുകളെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു പ്രഭാഷകൻ, ഒരു അധ്യാപകൻ ഞങ്ങൾ ഒരുമിച്ചൊരു രംഗത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഈ സ്നേഹത്തെപ്പറ്റി പറഞ്ഞപ്പോൾ, സാന്ത്വനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 45 കുട്ടികളോടൊരു ചോദ്യം, അച്ഛനെ കെട്ടിപ്പിടിക്കുന്നവർ എത്ര പേരുണ്ട്? 3 പേര് കൈപൊക്കി. അച്ഛനെ പേടിയാണെന്ന് എല്ലാവർക്കും, അച്ഛന് നേരമില്ല മക്കളെ നോക്കാൻ, അമ്മയ്ക്ക് നേരമില്ല, മക്കൾ മക്കളുടെ വഴിക്ക് പോകുന്നു, അവർ വേണ്ടാത്തതൊക്കെ പഠിക്കുന്നു, അവരിന്നത്തെ TVയുടെ മുമ്പിലിരുന്ന് വേണ്ടാത്തതൊക്കെ പഠിക്കുന്നു, പുതിയ സംസ്കാരമാണ്, അങ്ങനെ ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല, ഷൂസ് ഇട്ടുകൊണ്ട് നടക്കണം, ടൈ ഇട്ടുകൊണ്ട് നടക്കണം, ഇംഗ്ലീഷ് പറയണം, ഡാഡി മമ്മി സംസ്കാരം ഇന്ന് വളരെ വളരെയേറെ വ്യാപിച്ചിരിക്കുന്നു. ഒരു തിരിച്ചു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, വളരെ ചെറിയ തോതിൽ തിരിച്ചു വരുന്നുണ്ട്. അമ്മ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ താങ്ക്സ് പറയുന്ന, നന്ദി പറയുന്ന മക്കൾ, അമ്മയോട് നന്ദി പറയാൻ എന്ത് അവകാശം വാസ്തവത്തിൽ? ഇതൊക്കെ ആരോഗ്യമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്നതൊക്കെ. അപ്പം ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞത്, സമൂഹം അങ്ങനെ കലുഷമാണ്, ഈ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു വഴിക്ക്, അതായത് നമ്മുടെ തനതായ നമ്മുടെ ജീവിത സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചുവിടേണ്ട ഒരു കടമ നമ്മൾക്കുണ്ട്. നിങ്ങളെല്ലാം അതിന് പ്രാപ്തരാവണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതേപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ പ്രചാരകരാകുകയും വേണം എന്നൊരപേക്ഷ എനിക്കുണ്ട്. മനുഷ്യൻ്റെ ആരോഗ്യത്തെപ്പറ്റി പറയാം. അത് പറഞ്ഞ ഇതിപ്പോൾ 3 മണിക്ക് തീർക്കണം. അപ്പോൾ ഇനിയിപ്പോൾ 1.5 മണിക്കൂറുള്ളൂ. കഷ്ടിച്ച് അതൊന്ന് പറഞ്ഞു തീർക്കാൻ മാത്രമേ സമയം കിട്ടുള്ളൂ. വളരെ ഒരു ദീർഘമായ ഒരു വിഷയമാണിത്. ഈ ചികിത്സ എന്നിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളതിനെ പ്രകൃതി ജീവനം എന്ന് പറയും. ഒരു പ്രകൃതി ജീവന ദർശനമാണ്. എല്ലാ ദർശനങ്ങളുടെ ആകെത്തുകയാണ് വാസ്തുവിൽ പ്രകൃതി ജീവന ദർശനം. പ്രകൃതി ജീവന ദർശനത്തിന് അതിരു പാടില്ല എന്നുണ്ട്. അതിരു പോലും വേണ്ട, അവന് നാണയം വേണ്ട. അതിൻ്റെ ഒക്കെ ഒരു വലിയ ദർശനമാണ് ഈ പറയുന്നത്. അവന് നാണയം പോലും ആവശ്യമില്ല. പഴയ കാലത്തെ ജീവിത സമ്പ്രദായത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും പറഞ്ഞാൽ ഇനി അവിടെ തീരില്ല. മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ആരോഗ്യം ജന്മസിദ്ധമാണെന്ന് ഞാൻ പറഞ്ഞു. എവിടെ നിന്ന് ഇതുണ്ടാകുന്നു? ലോകത്തിലെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ ഇത്രയും ഒന്നും രോഗമില്ല. അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. പ്രകൃതിയെ വെറുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടല്ല അവർ ജീവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും നോക്കിക്കോളൂ നിങ്ങൾ. നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായതും അവരെ ചികിത്സിക്കുന്നതും. അതോടുകൂടി അവർക്കും രോഗങ്ങളായി. പണ്ട് കാലത്ത് വീടുകളിൽ പ്രസവിക്കുമായിരുന്നു. ഇന്നിപ്പോൾ പ്രസവം ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. നല്ല ദിവസം നോക്കും, ആ ദിവസം തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. അമ്മയ്ക്ക് വേദന അനുഭവിക്കാൻ ഒക്കില്ല, കുഞ്ഞിന് പാല് കൊടുക്കില്ല, പാല് വറ്റാനുള്ള മരുന്നുകൾ, അങ്ങനെ പോകുന്നു. എങ്ങനെയാണ് ഈ അടുത്ത തലമുറ? അമ്മയുടെ സ്നേഹം കിട്ടുന്നുണ്ടോ? അമ്മയുടെ പാല് കുടിക്കുന്നുണ്ടോ? അമ്മയുടെ സാന്ത്വനമുണ്ടോ? അപ്പോൾ അടുത്ത തലമുറയെ വളർത്തുന്ന നിങ്ങളെല്ലാം, ഞാൻ വളർത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് പറയാം, ഭാഗ്യം കൊണ്ട് പാഴായിപ്പോയില്ല. ദൈവാധീനം കൊണ്ടാണ്, അല്ല എൻ്റെ മിടുക്കല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഗാന്ധിജി പറയാറുണ്ട്, അവനവൻ്റെ ഡോക്ടറാവണം. ഈ രാജ്യത്തൊരു വ്യവസ്ഥയുണ്ട്. നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രം മതി. നമുക്ക് മാത്രമേ അത് ഉള്ളൂ താനും, നമ്മുടെ രാജ്യത്ത് മാത്രമേ അതുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ ഇല്ലെന്നല്ല. ദിവസവും രാവിലെ എണീറ്റ് കുളിക്കുന്ന സമ്പ്രദായമൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ കുറവായി. ഇവിടുത്തെ പോലെ ഈ ശുദ്ധിയിലും വൃത്തിയിലുമൊക്കെ കേരളക്കാരെ പോലെ ഇത്രയും മുതിർന്ന ഇത്രയും കൂടിയ ആളുകൾ വേറെ ഉണ്ടോയെന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എങ്ങനെ രോഗമുണ്ടാകും? ഏതാണ് ഇതിൻ്റെ അടിസ്ഥാനം? ഓടുന്ന വണ്ടിക്ക് പെട്രോൾ ഒഴിക്കുന്നതിനും പച്ചവെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? പെട്രോൾ ഒഴിക്കേണ്ടതിന് പകരം പച്ചവെള്ളം ഒഴിക്കുന്ന സംഭവം ഇതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാൽ എന്തായാലും അതിന് വണ്ടി ഓടുകയല്ല. നമുക്കൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഒരു സ്ഥലത്ത് എത്തണം. നമ്മൾ ജനിച്ചതും ജനിക്കുന്നതും മരിക്കുന്നതും ഒക്കെ നമുക്ക് വാസ്തവത്തിൽ നമുക്ക് നിശ്ചയമില്ല. എങ്ങനെയോ സംഭവിച്ചിരിക്കുന്നു, ഒരു നിയോഗമാണതും. ജനിച്ചതിനെപ്പറ്റി നമുക്കറിയില്ല, ജനിച്ചിട്ട് ആരാകും എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല, ജനിച്ചിട്ട് എന്ന് നമ്മൾ തിരിച്ചു പോകുമെന്നുള്ളത് നമുക്കറിയില്ല. ഇതൊരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ എപ്പോഴും ബ്രേക്ക് ഡൗൺ ആകാത്ത ബസ്സിൽ കയറണം. എപ്പോഴും ബ്രേക്ക് ഡൗൺ ആകുന്ന ബസ്സാണെങ്കിൽ നമ്മൾ കയറി അങ്ങ് എത്തില്ല, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എത്തും. പക്ഷെ നമ്മൾ ഇങ്ങനെ തളന്ന് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ഡൗൺ അല്ലാത്ത ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പഠിക്കണം. ഈ ദ്വാരമില്ലാത്ത ബോട്ടിൽ യാത്ര ചെയ്യണം. പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ, പെട്രോൾ തന്നെ ഒഴിക്കണം. നമ്മുടെ ശരീരത്തിനും ഇതൊക്കെ തന്നെ ആപ്ലിക്കബിളാണ്. ശരീരം ഒരു കാണുന്ന ഒരു ശരീരമായിട്ട്, കാണാത്ത ശരീരത്തെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. അത് കാണുന്ന ഒരു ശരീരത്തെപ്പറ്റി പറഞ്ഞാൽ ഈ ശരീരത്തിനൊരു ഘടനയുണ്ട്, അത് ദൈവസൃഷ്ടിയാണ്. ഈ സൃഷ്ടിയെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കില്ല. ഇതിനെപ്പോലെ ഒരു യന്ത്രം ഇങ്ങനെ കാണുന്ന ഈ കാണുന്ന ശരീരത്തിനെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ അവകാശമില്ല, ചികിത്സിക്കാൻ അവകാശമില്ല, വെട്ടിമുറിക്കാൻ അവകാശമില്ല. ഇത് വെറും വേദാന്തം പറയല്ല, പ്രായോഗിക ജീവിതത്തിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. വെട്ടിമുറിക്കാൻ അവകാശമില്ല, ചികിത്സിക്കാൻ അവകാശമില്ല, വിഷവസ്തുക്കൾ കൊടുക്കാൻ അവകാശമില്ല. അതിൻ്റെയൊക്കെ റിയാക്ഷനാണ് നമുക്കിപ്പോൾ ഈ രാജ്യത്ത്. നമ്മൾ ഈ മനുഷ്യരെല്ലാം ആശുപത്രികളിലൊക്കെ എത്ര ആളുകളാണ്, എന്തൊരു തിരക്കാണ്, ഒന്ന് പോയി നോക്കിയാലറിയാം. ഏത് വീട്ടിലാണ് രോഗമില്ലാത്ത ഒരു വീടുള്ളത്? രോഗം കുറേയൊക്കെ നമുക്ക് പൂർവ്വജന്മാർജിതമായിട്ട് കുറച്ചൊക്കെ വരാം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വരാം. അതൊക്കെ അതിനൊക്കെ ചില മാർജിൻ ഇട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നോക്കണം. നമ്മൾ സാധാരണഗതിക്കിപ്പം നമുക്ക് സമൂഹത്ത് കാണുന്നത് എല്ലാവരും വളരെ ഗംഭീരമായിട്ട് മറ്റുള്ള ആളുകളോട് ആഹ്വാനം ചെയ്യും, അങ്ങനെ വേണം ഇങ്ങനെ വേണം. പക്ഷെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ആർക്കും സാധിക്കുന്നില്ല. സ്വന്തം ജീവിതത്തിൽ പകർത്താത്തതല്ലേ വാസ്തവത്തിൽ ഇതൊരു വലിയ ശാസ്ത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ജീവനകല, അതൊരു വലിയ ശാസ്ത്രമാണ്. അപ്പം അത് മറ്റുള്ള ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് പകർത്തണമെങ്കിൽ സ്വന്തം ജീവിതത്തിൽ അതുണ്ടാവണം. നമുക്ക് പ്രകാശമുണ്ടാവാതെ പറ്റില്ല. നമുക്ക് പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശം വരുന്നുള്ളൂ. ഇതുകൊണ്ടാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹത്തുക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഭാരതീയ പൈതൃകത്തെപ്പറ്റിയുള്ള ഈ രണ്ട് ദിവസത്തെ ക്ലാസ്സായാലും ഏത് രംഗത്തായാലും കൊള്ള, സ്വന്തം ജീവിതത്തിൽ ഏതെല്ലാം കാര്യത്തിൽ ഏതെല്ലാം തരത്തിലിത് അനുവർത്തിക്കാൻ നോക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ നോക്കൂ. അത് മാത്രമേ നമുക്ക് ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് കാണിക്കാം. ലോകം മുഴുവൻ നന്നാക്കാൻ നമ്മളാരും പോകേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇപ്പം നിൽക്കുന്നത് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടല്ല, ഒരു ചെറിയ ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു ഉള്ളതെന്ന് പറയാം. ഈ ഗോപാലകൃഷ്ണൻ സാറ് എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് ഒരുമിച്ചൊക്കെ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ഇപ്പോഴധികം ഇല്ല, ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ നോക്കാറില്ല. ഒരാളെ വേണം, അല്ലെങ്കിൽ ഞാൻ വരണം എന്ന് ഓയാണ്ടിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. മറ്റേ എന്നെക്കാളും പ്രഗത്ഭന്മാരായി ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒരു പരിപാടി മുഴുവൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒറ്റ വിചാരത്തിൽ ഞാൻ വന്നതാണ്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ ആവശ്യമായ കാര്യങ്ങൾ. ഇവിടെ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ജീവിത രീതിയെപ്പറ്റി പറഞ്ഞാലും പൈതൃകം പറഞ്ഞാലും ഒക്കെ നമ്മുടെ നിലനിൽപ്പാണ്, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ ഭാരതത്തിൻ്റെ പൈതൃകം സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ഞാനും പറയുന്നത്. ആരോഗ്യത്തോടു കൂടി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ, അടിപൊളിയായിട്ട് ജീവിക്കാനല്ല പറയുന്നത്. ഒരു സെറ്റ് ആളുകളുണ്ട്, അവർക്ക് എന്ത് വന്നാലും തിരക്കിട്ടില്ല. ഹോസ്പിറ്റലുണ്ട്, എക്സ്പെർട്ട് ഡോക്ടർമാരുണ്ട്, ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്, കൺസൾട്ടൻസ് ഇഷ്ടം പോലെ ഉണ്ട്, അവരെല്ലാം പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്, ആർക്കും നേരമില്ലെന്നാണ് പറയുന്നത്. 24 മണിക്കൂർ അവർക്ക് പോരാ, ഇനിയിപ്പോൾ അത് ദൈവം തമ്പുരാൻ 36 മണിക്കൂറായിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ ആളുകൾ ഓടിച്ചാടി നടക്കുന്നത്. അവരെന്തൊക്കെയോ വെട്ടിപ്പിടിക്കുകയാണ്. ഈ വെട്ടിപ്പിടിച്ചിട്ട് അവർ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയവും. സത്യം ഭൂമിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ലളിതമായ രീതിയിൽ എനിക്ക് പറയാൻ അറിയാവുള്ളതുകൊണ്ട് ഞാൻ വളരെ ലളിതമായ രീതിയിൽ പറയുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ രോഗം വരുന്നത് മുഴുവൻ കാരണക്കാരൻ വേറെ ആരുമല്ല, ഒരു പരിസ്ഥിതിയല്ല, പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വീട്ടിലെ ആരുമല്ല, സമൂഹത്തിലെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാനുള്ളൊരു പദ്ധതി ഈ രാജ്യത്ത് നമ്മുടെ പൂർവികന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, അതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. അത് വളരെ ഒരു സമഗ്രമായ വീക്ഷണം ആരോഗ്യത്തെപ്പറ്റി വേണം. വെറും ശരീരത്തെ മാത്രമല്ല, അത് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഹിൻറ്റ് യാത്രയുള്ളൂ. അപ്പോൾ ആ സമഗ്രമായ വീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ, കാണുന്ന ശരീരത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കണം. എൻ്റെ കണ്ണ് കാണുന്നതും കാത് കേൾക്കുന്നതും ഞാൻ ശബ്ദിക്കുന്നതും എൻ്റെ ഹൃദയം ഇടിക്കുന്നതും എൻ്റെ രക്തമോടുന്നതും എൻ്റെ ശരീരത്തിൽ രക്തമോടുന്നതും ഒക്കെ എൻ്റെ മിടുക്കാണെന്ന് ഞാൻ വിചാരിച്ചാൽ അബദ്ധമാണ്. 100,000 കിലോമീറ്റർ നീളമുള്ള രക്തധമനികൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. തലമുടി നാരിനേക്കാളും വളരെ ചെറിയ രക്തധമനികൾ. താഴോട്ട് രക്തം ഒഴുകുന്നു, മുകളിലേക്ക് ഒഴുകുന്നു. ഇത് ഈ യന്ത്രത്തെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, സാധാരണക്കാരൻ. ഞാൻ വെറും സാധാരണക്കാരനാണ്. അത്ര കാര്യങ്ങളുണ്ട്. പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്, കോമൺ സെൻസ് കൊണ്ട് പഠിച്ചതാണ് ഇതൊക്കെ. ദൈവനിയോഗം കൊണ്ടിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാനിത് പറഞ്ഞത്, ഈ ശരീരത്തെ നമുക്കൊന്ന് വീക്ഷിച്ചാൽ പോരെ. ഈ ശരീരത്തിനോട് ഈ ശരീരത്തെ പണയം വെക്കാൻ ആർക്ക് അവകാശം? ഈ ശരീരം നേരെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചവെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. ഈ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് നമുക്ക് വാസ്തവത്തിൽ, ഞാൻ എളുപ്പം തീർക്കേണ്ടതുകൊണ്ട് എളുപ്പം അങ്ങ് പറഞ്ഞു തീർക്കാം, ഈ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് വാസ്തവത്തിൽ നമുക്ക് സസ്യാഹാരം കഴിക്കാൻ മാത്രമേ വിധിയുള്ളൂ. സസ്യാഹാരമല്ലാതെ വേറൊന്നും കഴിക്കാൻ ഇതിനകത്ത് വിധിയില്ല. വേറെ എന്ത് ചേർത്ത് എന്ത് കഴിച്ചാലും അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകും. മഹാതമ്പുരാൻ നമ്മളെയൊക്കെ ഒരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള പുരുഷായുസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് പഴയകാലത്തെ രീതികളതൊക്കെ. എന്ത് ചെയ്താലും, ഒരുമാതിരിയുള്ളത് എന്ത് ചെയ്താലും സഹിക്കാനുള്ള സഹനശക്തി ഈ ദൈവം ഈ ശരീരത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നെഗളിപ്പ് എന്ന് പറയാൻ തെക്കൻ ഭാഷയാണ്, കുറച്ച് അഹങ്കാരം കൂടുതലാണ്. ഞാൻ മധ്യ തിരുവിതാംകൂറുള്ള ആളാണ്. അപ്പം ഞാൻ പക്ഷേ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുക. അപ്പോൾ കുറച്ച് അവിടുത്തെ ഭാഷ വരും. നമ്മുടെ അഹങ്കാരം കൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഈ അഹങ്കാരം ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ അഹങ്കാരത്തെപ്പറ്റി നല്ലൊരു വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ടേപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അഹങ്കാരം അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ അത് വളരെ നല്ല, ഞാൻ പറയുന്ന ഒരു ഈ ദുരഹങ്കാരത്തെപ്പറ്റി അറിഞ്ഞത്. ഈ ദുരഹങ്കാരമാണ് വാസ്തവത്തിൽ ഈ വഴിയിലൊക്കെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ നമ്മൾ പഴയകാലത്തെ ജീവിത സമ്പ്രദായം നോക്കണം. രാവിലെ എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, വൈകുന്നേരം എന്ത് കഴിക്കണം, അത്താഴം അരവയറ് കഴിക്കണം. ഞാനെല്ലാം ചുരുക്കി അങ്ങ് പറഞ്ഞു പോവുകയാണ്. അത്താഴം അരവയറ് കഴിക്കണം, ദിവസത്തിൽ 3 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത ഒരു വിഷയം. ഏതോ ഒരു ഒരു സ്ട്രെച്ചിന് 3 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും വേണം, 2.5 മണിക്കൂർ പോട്ടെ, അതൊക്കെ സാരമില്ല, നമുക്ക് പറഞ്ഞ് തീർക്കാം എങ്ങനെയെങ്കിലൊക്കെ. സമയം പാലിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ പഴയകാലത്തെ സമ്പ്രദായങ്ങളെല്ലാം വിട്ടിട്ട് ഇന്നിപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീരിൻ്റെ ഘടന മാറുമെന്ന് ശാസ്ത്രജ്ഞന്മാരിപ്പോൾ പറയുന്നു. സത്യം പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിനോ ഉദിച്ച് അസ്തമിക്കുന്നതിനൊക്കെ 2 നേരത്തെ ഭക്ഷണമേ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ അനുവർത്തിക്കാൻ, ഇതൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കാനുള്ള വഴികൾ ധാരാളമുണ്ട്. മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ, സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും പറഞ്ഞ് ഇതൊന്നും കേട്ടിട്ട് കാര്യമൊന്നും. നമുക്കാകെ നമ്മുടെ ആമാശയം ഇത്രയും വലിപ്പമുള്ളൂ. ഇതിനകത്തേക്ക് കൊടുക്കുന്ന ഭക്ഷണം സ്വല്പ കെമിസ്ട്രി, ഞാൻ എനിക്ക് പറയാൻ അവകാശമില്ല, സാറ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പറയാം. സാറ് നല്ല ഇതിൻ്റെയൊക്കെ വലിയ എക്സ്പെർട്ടാണ്. കാണിച്ചത് എന്നെ ഒരു 3-4 കൊല്ലം ഈ പ്രകൃതി ജീവനം വാസ്തവത്തിലെ ആശയം ആ ഭാരതീയ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം വാസ്തവത്തിലും എത്ര പ്രഭാഷണങ്ങൾ നടത്തുന്നറിയാം. അതിൽ നിന്നൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് എൻ്റെ ഗുരുസ്ഥാനീയനാണ് സത്യത്തിൽ അദ്ദേഹം. ഈ ചെറിയ ഈ ഹൃദയത്തിന് എത്ര നേരം ഭക്ഷണം കഴിക്കാൻ ഒക്കും. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അനോട്ടമി ഫിസിയോളജി 18-ാമത്തെ മണിക്കൂറിലെ മലം പോകുള്ളൂ. 1.5 ഭക്ഷണം കഴിക്കാനേ വിധിയുള്ളൂ. പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് വെറുതെ അല്ല, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു നേരം കഴിച്ചാൽ മതി, തിരുക്കുറളിൽ ഇത് പറയുന്നുണ്ട്. അപ്പം നോക്കണേ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര നേരം വരെ കഴിക്കുന്നു. 16 നേരം വരെ കഴിക്കുന്ന ആളെ എനിക്കറിയാം. പച്ചവെള്ളം ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭക്ഷണമാണ്. ഏത് സമയത്തും തിന്നുകൊണ്ടിരിക്കും. എത്ര വയറ് നിറഞ്ഞാലും കൊള്ളാം. നിങ്ങൾ പക്ഷിമൃഗാദികളെ നോക്കണം, അവർ കഴിക്കില്ല. അവർക്ക് കഴിക്കേണ്ടത് മാത്രമേ കഴിക്കൂ. അവർ കഴിക്കേണ്ടാത്ത അവരുടെ എല്ലാ ഭക്ഷണം, അവരുടെ അല്ലാത്ത ഭക്ഷണം അവർ കഴിക്കില്ല. അവരുടെ എന്തുമാത്രം കഴിക്കുന്നു വെച്ചാൽ അതേ കഴിക്കൂ. അവർക്ക് വിശന്നാലേ ഭക്ഷണം കഴിക്കൂ. സിംഹം പോലും കടുവ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത് പോയിട്ടില്ല, പരീക്ഷിക്കാൻ നോക്കിയിട്ടില്ല. അവർക്ക് വിശന്നാൽ മാത്രമേ ഇരയെ പിടിക്കുള്ളൂ. അവർക്ക് വിശന്നാൽ മാത്രമേ ഇരയെ പിടിക്കുള്ളൂ. നമ്മളങ്ങനെയാണോ? നമ്മൾ തീറ്റി കണ്ടപ്പം വരാം പച്ച മലയാളം പറഞ്ഞാൽ എന്ന് പറയാം. എപ്പോൾ തിന്നാലും എപ്പോൾ വേണേലും എത്ര വേണേലും കഴിക്കാം. കഴിച്ച് കഴിച്ച് ഈ ആമാശയം പൊതു ശ്മശാനമാക്കുകയാണ്. പൊതു ശ്മശാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വേദാന്തം പറഞ്ഞ് നടക്കുന്നത്. അത് എങ്ങനെ പറയാൻ ഒക്കും? നമ്മൾ രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാനും രാജ്യം മുഴുവൻ നന്നാക്കാനുമുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്നു. ഇത് പൊതു ശ്മശാനമാണ്. ശരീരം ശവമായിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലുള്ള ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പേര് പറയാൻ പറ്റാത്ത, നമുക്കറിയില്ലാത്ത ഒരുപാട് പേരുകളിൽ രോഗം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തെ സംരക്ഷിക്കാൻ ഭക്ഷണത്തിലെ നിയന്ത്രണം, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണത്തിലെ നിയന്ത്രണം ആവശ്യമുണ്ട്. സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ. സസ്യേതര ആഹാരത്തിന് വാസ്തവത്തിൽ യാതൊരു സ്ഥാനവുമില്ല. സസ്യേതര ആഹാരം കഴിക്കുന്നവരും ജീവിച്ചിരിപ്പുണ്ടാവും, അത് വേറെ കാര്യം. അതാണ് നമ്മുടെ ശരീരത്തിന് ദൈവം തന്നിരിക്കുന്ന എന്തോ ഒരു ശക്തി തന്നിരിക്കുകയാണ്. സസ്യേതര, ഇന്നലത്തെ മനോരമയെ കണ്ടു, സസ്യേതര ആഹാരത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി അവർക്കത് പറഞ്ഞേ പറ്റൂ. എൻ്റെ നാട്ടുകാരാണ്, അവർക്കത് പറഞ്ഞേ പറ്റൂ. ഞാൻ വെറുതെ പറയില്ല, ഞാൻ ഒരു സമുദായത്തിന് ഒരു പ്രത്യേക പാർട്ടിയെ കുറിച്ച് പറയാം. അവരത് പറയും, അവരത് പറയുന്നുണ്ട്, പറയാറുണ്ട്, എന്നും പറയുമോ. അവർ ഈ മാംസാഹാരത്തിനെ കൂടെ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് അല്ലാതെ അവർക്ക് ഒരു കാര്യം ആരോഗ്യത്തെപ്പറ്റി പറയാൻ ഒക്കില്ല. അവരുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അതുണ്ട്. വളരെ കഷ്ടമാണെന്ന് തോന്നാറുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒന്നും മാറ്റാൻ ഒക്കില്ല. സത്യം, ബാക്കിയുള്ള മാധ്യമങ്ങളെല്ലാം ഒന്ന് ശ്രമിക്കുന്നുണ്ട് സസ്യാഹാരത്തെ പ്രചരിപ്പിക്കാൻ. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം, ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ അത് ദഹിക്കുന്നത് വരെ അടുത്ത ആഹാരം കഴിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം ഇതൊരു കെമിസ്ട്രിയാണ് അതിനകത്ത് നടക്കുന്നത്. ദഹിച്ച് ആമാശയം വേക്കൻ്റാകാതെ അടുത്ത ഭക്ഷണം കഴിച്ചുകൂടാ. ദഹിച്ച് ആമാശയം വേക്കൻ്റാകാതെ വിശപ്പ് തനിയേ വരും. വിശപ്പ് അറിയാറുണ്ടോ നിങ്ങളെന്ന് എനിക്ക് സംശയം. ഞാൻ വിശപ്പ് അറിയാറുണ്ട്. ഞാനിന്ന് രാവിലെ 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇവിടെ വന്നിരുന്നത് എനിക്ക് വിശപ്പ് അറിയാൻ വേണ്ടിയാണ്. ഉച്ചയ്ക്കൊരു സ്വല്പമോ ദൈപ്പോ ഒരു സ്വല്പം തൈര് ശാദം കഴിച്ചു, നല്ല സുഖം എനിക്ക്. ഞാൻ വിശപ്പറിഞ്ഞാൽ കഴിച്ചു. ഈ വൈകുന്നേരം വിശപ്പറിഞ്ഞ് കഴിക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. വിശക്കാനൊരു സമയമുണ്ട്, അത് അന്നേരം അവിടെ നിന്ന് അറിയിക്കും ഇങ്ങോട്ട്. വിശപ്പ് നമ്മളെ അറിയിക്കും. ഇത് നാച്ചുറലാണ്, ഇതൊക്കെ ഇതൊന്നും വേറെ ഒന്നും ചെയ്യാനൊക്കില്ല. മണിക്കൂർ വെച്ച് പരിപാടിയൊന്നും പറ്റില്ല, ഡോക്ടർമാർ പറയുന്നതല്ലേ. മണിക്കൂർ വെച്ച് അസാമാന്യ കച്ചവടമല്ലേ ഈ ഡോക്ടർമാർ ചെയ്യുന്നത്. അതൊരു വല്ലാത്തൊരു ദൂഷിത വലയമാണ്, പറയാതിരിക്കാൻ ഒക്കില്ല. അത് നമ്മളിവിടെ ശുദ്ധ മണ്ടന്മാരായ നമ്മളിവിടെ ജീവിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നെ പറ്റിയിട്ടില്ല ഇതുവരെ. ദൈവം തമ്പുരാൻ്റെ സഹായം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഈ സാറുമൊക്കെ കണ്ടിട്ടുണ്ട്. അതൊന്നിപ്പോൾ പറയുന്നില്ല, വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഒരു മരുന്നും കഴിക്കാതെ ഹോസ്പിറ്റലൊന്ന് കിടക്കേണ്ടി വന്നു, ഒരു മരുന്നും ചെയ്യാതെ. ഇതൊക്കെ പറയേണ്ട വിഷയങ്ങൾ പിന്നെ പറയേണ്ടതാണെങ്കിൽ, ഞാൻ എൻ്റെ രോഗം ഞാൻ ഉപവാസം കൊണ്ട് രോഗം മാറ്റി. ഒരു ഡിസ്ക് കയറിപ്പോയാൽ തലകുത്തനെ വീണ്. ഇവിടെ ഡ്രില്ല് ചെയ്തിട്ടവർ അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. ആ വേദന മുഴുവൻ സഹിച്ചത് സംഗീതമാണ്, സാറിൻ്റെ ക്ലാസ്സാണ്, സാറിൻ്റെ ടോക്കുകളാണ് കേട്ടോ. എനിക്ക് കൊണ്ട തന്നിരുന്നു സാറിൻ്റെ പ്രഭാഷണ ഇതും സംഗീതം കേട്ടുകൊണ്ട്. സംഗീതത്തിന് അനന്ത സാധ്യതകളുണ്ട് രോഗം മാറ്റാൻ. അതേപ്പറ്റി ഒരുപാട് പരിപാടികൾ ഞാൻ മുന്നിന്ന് ചെയ്തിട്ടുണ്ട്. സാറുമൊക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ഉണ്ട് കുറേയൊക്കെ. അതൊക്കെ വേറൊരു വിഷയം. അപ്പോൾ ചുരുക്കത്തിൽ കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ, സസ്യാഹാരം മാത്രം, ഭൂമിയിൽ നോക്കണം, മറ്റ് ജീവജാലങ്ങൾ ആരും വേവിച്ച് ഭക്ഷണം കഴിക്കാറില്ല, അതുകൊണ്ട് അവർക്ക് രോഗം വരാറില്ല. നിങ്ങൾ വേവിക്കാത്ത ഭക്ഷണം കഴിച്ച് നോക്ക്, ഒരു പ്രയാസം വരില്ല, ഒരു രോഗം വരില്ല, ഉള്ള രോഗം പോവും. ഞങ്ങൾ രോഗികളെ പരിശോധിച്ച് ചികിത്സിക്കാറുണ്ട്. ഇവിടെയുണ്ട്, പാലക്കാടുണ്ട്, ഇവിടെ അതിൻ്റെ പ്രവർത്തകരൊക്കെ ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്. യാദൃശ്യമായിട്ട് ഞാൻ കണ്ടതാണ് അവരെ. കേരളം മുഴുവനുണ്ട്. ഭക്ഷണത്തിലെ മാറ്റം മാത്രം, സസ്യാഹാരത്തിലേക്ക് വരാൻ പറയും, കുറച്ച് അനുഷ്ഠാനങ്ങൾ പറഞ്ഞു കൊടുക്കും. ആഴ്ച ഒരു ദിവസം ഉപവാസം, ഡയബറ്റിക് ഒന്നും ഇല്ലെങ്കിൽ ഉപവാസം എടുക്കാൻ പറയും. വിശദവിവരങ്ങളൊന്നും പറയാൻ ഒക്കില്ല, ഉപവാസം എടുക്കാൻ പറയും. വെയിൽ കൊള്ളാൻ പറയും, സൺ ബാത്ത് എന്ന് പറഞ്ഞാലേ ഒക്കുള്ളൂ. പണ്ടൊരു മുഖ്യമന്ത്രി ചെക്കോസ്ലോവാക്യയിൽ പോയി, സൺ ബാത്തിന് പോയി. മുഖ്യമന്ത്രിക്ക് സർക്കാരിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട്. അതേ സൂര്യൻ തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ അറിയില്ലാഞ്ഞിട്ടല്ല, എനിക്കറിയുന്ന ആളുമാണ്. ചെക്കോസ്ലോവാക്യ പോയി വെയിൽ കൊള്ളാൻ. സൂര്യൻ്റെ അപാരമായ കഴിവിനെ പറ്റി ഒന്ന് പഠിച്ചാൽ മാത്രം മതി ഇവിടെ ജീവിച്ചു പോവാം. ഇന്നിപ്പോൾ ഹീരാരത്തൻ എന്ന് പറഞ്ഞ ഒരാൾ കോഴിക്കോട് ഇരിക്കുന്നു. അദ്ദേഹം 10-700 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. സൂര്യനെ നോക്കി സൂര്യമന്ത്രം, ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഇരുന്നിരുന്നിരുന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ 700 ദിവസമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കേണ്ട, വെറും വെള്ളം കുടിച്ചാൽ മതി. അദ്ദേഹത്തെ നാസയിൽ പരീക്ഷിക്കാൻ കൊണ്ടുവരും. ഉപഗ്രഹങ്ങളിൽ പോകുന്ന, ഈ റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്ത് മാർഗം എന്ന് പഠിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പേപ്പർ ന്യൂസ് കണ്ടു. സൂര്യനെ ഉപാസിക്കുന്ന, ഹിമാലയത്തിലൊക്കെ പോയി നോക്കി അറിയാം, സൂര്യനെ ഉപാസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കാത്ത ഒത്തിരി ആളുകളുണ്ട്. എനിക്ക് രണ്ടാളുകളെ നേരിട്ടറിയാം, എൻ്റെ രണ്ട് ഗുരുനാഥന്മാർ. ഒന്ന് ധ്യാനം പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ മംഗലാപുരത്തുണ്ട്, അദ്ദേഹം ഭക്ഷണമൊന്നും അധികം കഴിക്കാറില്ല, പേരിന് ഞങ്ങളുടെയൊക്കെ കൂട്ടിന് എന്തെങ്കിലും കഴിക്കും. ഡൽഹിയിലൊരു ഞങ്ങൾ എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ അവിടെ ഉണ്ട്, അവരൊന്നും ഭക്ഷണം കഴിക്കാറില്ല, അവരെപ്പോഴും ധ്യാനത്തിലാണ്. കലോറി തിയറിക്കൊക്കെ എതിരായിട്ട് അദ്ദേഹം പറയും, അസലായിട്ട് പറയും. അദ്ദേഹം പ്രാർത്ഥന കൊണ്ട് 3000 കലോറി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്, ശരീരത്തിൽ കിട്ടും. ഭക്ഷണം കൊണ്ട് 1000 പോലും വേണ്ട, 2 നേരം വല്ല തൈരോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെറിയ വല്ല പച്ചക്കറിയോ കഴിക്കും. അപ്പോൾ പഴയ അദ്ദേഹത്തിന് പല്ലൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് പഴമോ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ നമ്മൾ ഒരുമാതിരി മൃഗത്തെ പോലെ പറയാൻ കൊല്ല, മൃഗങ്ങളെക്കാളും മോശമായിട്ട്, മൃഗങ്ങളെ പറയാൻ കൊല്ല, അവർ കുറച്ചുകൂടെ നല്ല ഇതാണ് മനുഷ്യരെക്കാളും. നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭക്ഷണമെല്ലാം നമ്മൾ നിയന്ത്രിക്കണം. ചായ, കാപ്പി, മത്സ്യമാംസാദികൾ, മുട്ട, ഇറച്ചി, അതേപോലെ വറുത്തത്, പൊരിച്ചത്, ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ഈ ചായയും കാപ്പിയും കള്ളിൻ്റെ അനിയനാണ്. ആ ചായ കുടിക്കുന്ന സമയത്ത് കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെപ്പാടൊരു തലവേദന വരും. ഇന്നിപ്പോൾ സംഭവിക്കും, ഇടയ്ക്ക് പത്രയ്ക്കാൻ പറ്റിയ ചായ കുടിക്കാൻ ഇവിടെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ചായ കുടിച്ചില്ല കുഴപ്പമാണ്. വാസ്തവത്തിൽ അങ്ങനെ അഡിക്റ്റഡ് ആക്കി എന്തിന് നമ്മുടെ ഈ ശരീരം കൊണ്ടു നടക്കുന്നു? സ്വബോധമില്ലാതല്ലേ നടക്കുന്നു ഈ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട്? ശരിയായ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കില്ല, ഇനി അവിടെ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ, ബുദ്ധി പ്രവർത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അമൃതിന് തുല്യമായ ഭക്ഷണം മാത്രം കഴിക്കാനേ വിധിയുള്ളൂ. ക്ഷേത്രത്തിലെ സങ്കല്പം ഒന്ന് ചിന്തിച്ച് നോക്കൂ, ക്ഷേത്രത്തിലെ അമൃതിന് തുല്യമായിട്ടുള്ളത് മാത്രമേ നിവേദിക്കാറുള്ളൂ. അവിടെ അലൂമിനിയം പാത്രം ഉപയോഗിക്കാറില്ല. അലൂമിനിയം പാത്രം ഇവിടെ ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അലൂമിനിയം പാത്രം അവിടെ ഉപയോഗിക്കാറില്ല, രാവിലെ വെച്ചത് വൈകുന്നേരം നിവേദിക്കാറില്ല. ഒരാഴ്ച വരെ ഇത് പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ട് തട്ടുന്ന ആളുകളുണ്ട്, ധാരാളമുണ്ട്. നേരമില്ല അവർക്ക്, ഫ്രിഡ്ജുണ്ടല്ലോ, അപ്പോഴപ്പം നിവേദിക്കുകയാണ്. അവിടുത്തെ അക്ഷതത്തിൻ്റെ എന്താ ഒന്നും ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയുന്നതാണ്. ക്ഷേത്ര സങ്കല്പം നോക്കണം, ക്ഷേത്ര ആചാരങ്ങൾ നോക്കണം. രാവിലെ ഈറൻ ഉളുത്തുകൊണ്ട് വെയിൽ കൊള്ളാനാണ് ഈ അമ്പലത്തിന് ചുറ്റും ബലം വെച്ച് ഈശ്വരനെ ദർശിക്കാൻ പറയുന്നത്. ഞങ്ങളിവിടെ സൺബാത്ത് പറയുന്നു, ഇപ്പോൾ സൂര്യനെ വെയിൽ കൊള്ളാൻ പറയും, ഈറൻ ഉടുക്കാൻ പറയും. ഞങ്ങളിപ്പോൾ വെറ്റ് പാക്ക് പറഞ്ഞു കൊടുക്കും, ഈ വയറിലൂടെ തുണി ചുറ്റി വെക്കാൻ പറയും. ഈ സൂക്കേടുകാരോട് ഈറൻ ഉളുത്തുകൊണ്ട് നടന്നാൽ ഇന്ന് മുത്തശ്ശിമാർ പോലും പറയും കുഴപ്പമാണെന്ന് പറയും. ഈറൻ ഉടുത്തുകൊണ്ട് നടന്നാൽ പനി വരുമെന്നാണ് പറയുന്നത്, തലേ തുണി കെട്ടിക്കൊണ്ട് നടക്കരുതെന്ന് പറയുന്നത്. പണ്ടൊക്കെ സ്ത്രീകൾ കുളിച്ചിട്ട് ഈ തുണി ഇങ്ങനെ കെട്ടിക്കൊണ്ട് അടുക്കള കയറുന്നത് അടുക്കള ദേവാലയമായിട്ട് കണക്കാക്കുന്നൊരു കാലമുണ്ട്. ഇന്ന് അടുക്കള കയറാൻ പോലും, ഒറ്റ അടുക്കളയിലും കയറാനൊക്കില്ല, ഒരടുക്കളയിലും കയറാനൊക്കില്ല, നാറ്റം കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ. അപ്പോൾ ഇത് ചുരുക്കത്തിൽ ഇന്ന് ആ ഒരവസ്ഥ വന്നു. അപ്പോൾ ഈ ശരീരം ഈശ്വരനാണെന്നുള്ള, ഈശ്വരനാണ് സത്യത്തിൽ, സങ്കല്പമല്ല, ഈശ്വരനാണ് ഇത് വാസ്തവത്തിൽ. ഈശ്വരൻ്റെ ശക്തി ഇതിനകത്ത് കൂടിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എന്താ കൊടുക്കേണ്ടത്? വേണ്ടാത്തതൊക്കെ കൊടുക്കല്ലേ? ഈ മദ്യവും പുകവലിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, പാല അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ളതൊക്കെ ഇരിക്കട്ടെ. വിഷം, പോസിറ്റീവ് ഫുഡ് കൊടുക്കാൻ തയ്യാറാവണം. ഞാൻ ചുരുക്കി പറയുകയാണ്, നെഗറ്റീവ് ഫുഡൊന്നും കൊടുക്കരുത്, പോയിസണസ് ഫുഡ് കൊടുക്കരുത്. നമ്മുടെ ഇവിടെയുള്ള സംഭാരവും കഞ്ഞിവെള്ളവും ജീരക വെള്ളവും കരിങ്ങാലി വെള്ളവും കരിക്കിൻ വെള്ളവും ഒക്കെ കളഞ്ഞേച്ചാണ് ഇന്നിപ്പോൾ ഈ പിന്നെ വലിയ വിഷം, ക്യാൻസർ ഉണ്ടാകുന്ന വിഷം കഴിച്ച്, ക്യാൻസർ ഉണ്ടാകുന്ന വിഷവസ്തുക്കൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുക. കിറ്റ് കാറ്റ് 15 രൂപ കിട്ടുന്ന, അത് ഏതാണ്ട് 74 എണ്ണം രാസ ദ്രവ്യങ്ങളായിട്ട് ചേർന്നാണെന്നാണ് പറയുന്നത്. ഇന്ന് ഇതെല്ലാം വേവിക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചൈനീസ് സോൾട്ട്, അതൊക്കെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം, സർവത്ര വിഷമാണ്. സർവ്വതിരും ഈ ചേർക്കുന്ന കളറുകളെല്ലാം, രസന ഉൾപ്പെടെ ഉള്ളതിനകത്ത് ബേക്കറി സാധനത്തിൽ ഉൾപ്പെടെ കളറുകളെല്ലാം ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ വേണ്ട വെച്ചാൽ സസ്യാഹാരത്തിലേക്ക് വരണം, ശുദ്ധമായ സസ്യാഹാരം കഴിക്കാനുള്ള ശ്രമം നടത്തണം. അവിടെ ഒരു ചോദ്യം വരാം, ആ ചോദ്യത്തിന് ഉത്തരം കൂടെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കണം. ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, ഞാൻ 3 മണിക്ക് നിർത്തുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഇതൊക്കെ വരാൻ കഴിച്ചില്ല, ഇന്നിപ്പോൾ നമുക്ക് എന്താണ് ശുദ്ധമായ ഭക്ഷണം കിട്ടില്ല, ശുദ്ധമായ വായു കിട്ടില്ല എന്നൊക്കെ പറയും. വളരെ ശരിയാ, കേരളത്തിൽ വലിയ പ്രയാസമില്ല, ശുദ്ധമായ വായു കിട്ടും, ഇവിടെ കിട്ടും, പാലക്കാട് കിട്ടും, ഞാൻ താമസിക്കുന്നിടത്തും കിട്ടും, നിങ്ങളൊക്കെ താമസിക്കുന്നിടത്ത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. കിട്ടുന്ന ഭക്ഷണമെല്ലാം പച്ചക്കറികളും പഴങ്ങളും എല്ലാം വിഷവസ്തുക്കൾ ചേർന്നതാണെന്ന് പറയും. വളരെ ശരിയാണ്, നമ്മളാരും പക്ഷെ മെനക്കെടാൻ തയ്യാറല്ല. നമുക്ക് ഇത്തിരിയെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് വെച്ച് വളർത്താൻ തയ്യാറാവണ്ടേ? ആകുന്നത് ചെയ്താൽ മതി. എൻ്റെ വീട്ടിൽ ഞാൻ ടെറസിൻ്റെ മുമ്പിൽ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 5-6 പയർ കിട്ടും, കുറച്ച് വെണ്ടയ്ക്ക കിട്ടും, കുറച്ച് ഇലകളൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ തയ്യാറായാൽ നമുക്ക് വിഷവസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാം. ജൈവ കൃഷിയൊക്കെ പ്രചരിച്ച് വരുന്നുണ്ട്, പരിസ്ഥിതി സന്തുലനത്തിന് വേണ്ടി. ഇപ്പോൾ പരിസ്ഥിതി ആകെ താളം തെറ്റിയെന്ന് പറഞ്ഞ് കുറേ ആളുകൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അവർ താളം തെറ്റിയെന്ന് പറഞ്ഞിരിക്കുകയുള്ളൂ, താളം തെറ്റിയത് തിരുത്തണമെങ്കിൽ ശരിയായി നമ്മളെപ്പോലുള്ള ആളുകൾ വിചാരിച്ച് നമ്മുടെ കൃഷിയിലും നമ്മുടെ ഭൂമിയിലെ ഭൂമിയുടെ സമ്പത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഭൂമിയുടെ ശക്തിയെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ. അല്ലാതെ ശാസ്ത്രജ്ഞന്മാർ പ്രസംഗിച്ച് നടക്കും. ആഗോള വ്യാപകമായി ഇപ്പം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇവിടെ ഒരു സമയത്ത് 1995 ഒരു ഉച്ചകോടി സമ്മേളനം നടന്നപ്പോൾ ഈ ലോകത്തിലെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന തുകയുടെ 15% അല്ലെ 85% തുകയും ഈ ലോക ജനസംഖ്യയുടെ 15% ആളുകൾക്ക്, അതായത് 85% തുക 15% ആളുകൾക്കേ പ്രയോജനപ്പെടുന്നുള്ളൂ എന്നൊരു കണ്ടുപിടുത്തം 95 കണ്ടുപിടിച്ചു, 2000 ഒരു കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ അതിന് പ്രായോഗികമായ ഒരു സമീപനം പറഞ്ഞിരിക്കുന്നത് അതാത് ഇത് സർക്കാരിനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്കോ ഇതൊന്നും സാധിക്കില്ല, ഇങ്ങനെ ജനങ്ങളെ ആരോഗ്യത്തിലൂടെ ജീവിച്ചിരിക്കാൻ. അത് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ച് അവർ സംഘടിത രൂപത്തിൽ അവരെ ശ്രമിച്ച് അവരുടെ ആരോഗ്യം നിലനിർത്താനുള്ള പദ്ധതികൾ ഉണ്ടാക്കണം എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ 2005 ഇത് തന്നെ പറയും ഇവർ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പൈതൃകത്തിൽ പഠിക്കുന്നത്. നമുക്ക് ഒരു ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിത ശൈലി നമുക്ക് ഇവിടെ വാസ്തു. എനിക്കതൊന്നും പറയാനിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് സങ്കടമുണ്ട് ഉള്ള സത്യം പറഞ്ഞാലും, സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള ജീവിത ശൈലി, ഒരു ജീവനകല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെയുണ്ട്. നിങ്ങളതെല്ലാം ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു. അതവിടെ നിർത്തട്ടെ. അപ്പോൾ സസ്യാഹാരം കഴിക്കാന്നുള്ള ഒറ്റ കാര്യം, പോസിറ്റീവ് ഫുഡ് മാത്രം കഴിക്കാം, നെഗറ്റീവ് ഫുഡ് കഴിക്കരുത്, പോയിസണസ് ഫുഡും കഴിക്കരുത്. ഇതല്ലാത്തതൊക്കെ ഈ രാജ്യത്ത് കിട്ടും, ശ്രമിച്ചാൽ കിട്ടും, ശ്രമിക്കാത്തതിൻ്റെ ഒറ്റ ദോഷമാകും. നമുക്കിപ്പോൾ എന്ത് ചെയ്യാനൊക്കില്ലേ, നിർത്തിയില്ലല്ലോ, നമുക്ക് ഇതൊക്കെ കഴിച്ചല്ലേ പറ്റൂ എന്നൊരു കോംപ്രമൈസാണ് നമ്മളിപ്പോൾ ഈ വഴിക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി ഇതിനെല്ലാം അടിസ്ഥാനം നമ്മുടെ മനസ്സാണ്. മഹായുദ്ധം പോലുണ്ടായ മഹാഭാരത യുദ്ധവും മനസ്സിൽ നിന്നാണ് തുടങ്ങിയത്. എല്ലാ യുദ്ധവും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് യോഗ ധ്യാന പരിപാടികളൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നവരാണ്, അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ യോഗ ധ്യാന പരിപാടി അതൊക്കെ ഞാൻ 2-3 വാക്കുകൾ ഒതുക്കാൻ എനിക്ക് പറ്റുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കാൻ, നിയന്ത്രിക്കാന്നല്ല പറയുന്നത്, മനസ്സിനെ പ്രകൃതിയായിട്ട് ലയിച്ചു ചേർക്കാൻ. നമ്മുടെ മനസ്സിനൊരു താളമുണ്ട്, ഒരു ലയമുണ്ട്. പ്രകൃതിക്കും ഉണ്ട് ഒരു താളവും ലയമുണ്ട്. ഈ ഇത് തമ്മിലുള്ള താതാത്മ്യമാണ് വാസ്തവത്തിൽ ഈ ജീവിതം എന്ന് പറയാം. യോഗ എന്ന് പറയൽ എക്സസൈസ് അല്ല. വാസ്തവത്തിൽ യോഗികൾക്കാണ് യോഗ എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ പറയാറുണ്ട്. നമുക്ക് ഈ ലൗകിക ജീവിതം നയിക്കുന്നവർക്കും കുറച്ചൊക്കെ ആകാം. ഇത് എക്സസൈസ് അല്ല, ഇതൊരു ശാരീരികമായ ഒരു വ്യായാമമല്ല. നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ആദ്യം ഈ നേരത്തെയൊക്കെ ഇവിടെ പറഞ്ഞ അതേ കാര്യം ഞാൻ ആവർത്തിച്ചില്ലെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. വാസ്തവത്തിൽ വേറെ ഒരു റിലവൻസ് ഇല്ല ഇവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് യോഗ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്ക് ആന്തരിക അവയവങ്ങളുടെ നമ്മുടെ ഈ നമുക്ക് കാണാത്ത ഒത്തിരി സംഗതികളുണ്ട്. മനസ്സ്, നമുക്ക് ആത്മാവുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്. അപ്പോൾ കാണാത്തൊരു ശരീരം അകത്തുണ്ട്, കാണാത്തൊരു ശക്തി അകത്തുണ്ട്, കാണാത്തൊരു ശക്തി പുറമേ ഉണ്ട്. ഈ പുറമേ ഉള്ള ശക്തിയെപ്പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ചുമ്മാ എങ്ങനെ നടക്കുക? വായുവില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കുമോ? ജലമില്ലെങ്കിൽ ജീവിക്കാനൊക്കുമോ? പഞ്ചഭൂതങ്ങൾ, അഗ്നിയില്ലെങ്കിൽ ജീവിക്കാനൊക്കുമോ? ആകാശമില്ലെങ്കിൽ ജീവിക്കാനൊക്കുമോ? ഭൂമിയില്ലെങ്കിൽ ജീവിക്കാനൊക്കുമോ? അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള, മനസ്സിനെ നേരാമണ്ണം കൊണ്ടു നടക്കാനുള്ള പദ്ധതികളൊക്കെ. നാമം ജപിച്ചാൽ, നാമപതി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്, ഇവിടെ പാലക്കാടുള്ള ഒരു ജ്ഞാനാനന്ദ സരസ് എഴുതിയിരിക്കുന്നതാണ്. നാമം ജപിച്ചാൽ മന്ത്രങ്ങൾക്ക് വലിയ, ഇതൊന്നും ഞാനിവിടെ പറയേണ്ട കാര്യമില്ല, മന്ത്രത്തിന് അതിഭയങ്കര ശക്തി. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഓൺ മന്ത്രാസ്. സാറിരിക്കുമ്പോൾ സാറിൻ്റെ വാക്കുകളായതൊക്കെ ഇതൊക്കെ പഠിച്ച ആളുകളിൽ നിന്ന് വന്നിരിക്കുന്നു, വിദേശത്തുനിന്ന് വന്നിരിക്കുന്നു. എവിടെയോ ഏതോ രാജ്യത്ത് പിന്നെ മോസ്കോയിലാണെന്ന് തോന്നുന്നു. അതായത് മണിനാദത്തിൻ്റെ ശബ്ദം കൊണ്ട് രോഗം മാറ്റി, ശംഖനാദത്തിൻ്റെ അലകൾ ചെല്ലുന്നിടത്തൊന്നും ബാക്ടീരിയകളെല്ലാം നശിക്കുന്നു, നെഗറ്റീവ് ബാക്ടീരിയകളൊക്കെ നശിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ. ഭോപ്പാലിലെ വാതക ദുരന്തം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഭോപ്പാലിലെ വാതക ദുരന്തത്തിന് അവിടെ രണ്ട് അഗ്നിഹോത്രികൾക്ക് കുഴപ്പമൊന്നും വന്നില്ല, അവർക്ക് അവരുടെ അവിടെ നിന്ന് ഈ വാതക ദുരന്തം ഏറ്റില്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പഴയ ജീവിത സമ്പ്രദായങ്ങൾ അനുവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് ആ വഴിക്ക് പോയില്ലെങ്കിൽ സമാധാനത്തിലൂടെ ഒരു ജീവിതം നയിക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു വിചാരം വേണ്ട ആർക്കും. എന്തെല്ലാം നല്ല സസ്യാഹാരം കഴിച്ചാലും കൊള്ളാം, നിങ്ങളുടെ മനസ്സ് നല്ലതല്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, മനസ്സ് കലുഷമാണെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, കുശുമ്പുണ്ടെങ്കിൽ, മറ്റുള്ള ആളുകൾ നന്നായി വരുന്ന ഏതെങ്കിലും തരത്തിൽ ഭൗതികമായി നന്നായി വരുന്നെങ്കിൽ അവരെപ്പറ്റി നിങ്ങൾ ഒരുപാട് എന്താ മനപ്രയാസപ്പെടുന്നവരാണെങ്കിൽ, മറ്റുള്ളവരുടെ ദേഷ്യമുണ്ടെങ്കിൽ, വിരോധമുണ്ടെങ്കിൽ, മറ്റുള്ളവൻ്റെ സ്വത്ത് അന്യായമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ആരോഗ്യത്തെപ്പറ്റി ഒരു സമഗ്ര വീക്ഷണം വേണം. ഞങ്ങളൊക്കെ ഈ പച്ചക്കറികളും മറ്റൊക്കെ പച്ചയായിട്ട് കഴിക്കും. ഞങ്ങളുടെ ഭക്ഷണ രീതി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രാവിലെ കഴിക്കുമ്പോൾ ഈ മനസ്സിനെ ഞാനത് പറഞ്ഞു വരാൻ പോകുന്നത് കാണിച്ചില്ല, ഞങ്ങൾ സാത്വികമായ ആഹാരം കഴിക്കുന്നു. ഞങ്ങളെന്നല്ല ഒരുപാട് ആളുകൾ കഴിക്കുന്നുണ്ട്, ഇതിനകത്തിരിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. സാത്വികമായ ആഹാരം, അതായത് എന്ത് കഴിക്കുന്നോ അതാകും എന്നാണ് പറയുന്നത് പുരാണത്തിൽ. കഴിക്കുന്നതിൻ്റെ സ്വഭാവം തന്നെയാണ് നമുക്ക് വരുന്നത്, ജീവനിലേക്ക് പോകുന്ന അതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവമാണ് നമുക്ക് വാസ്തവത്തിൽ ഇവിടെ ഞാനിപ്പം പേരെടുത്ത് എടുത്ത് പ്രത്യേകിച്ചൊരു സമൂഹത്തെ പറയാൻ ഒക്കില്ലെങ്കിലും നമുക്ക് ഒരുപാട് ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട്. പക്ഷേ അവരെല്ലാം ചെയ്യുന്നത് പാല്, പഴം, മധുരം ഇതെല്ലാം ഒരുപാട് ഒരുപാട് കഴിക്കും, എന്നിട്ട് ഒരുമാതിരി ഒരു കുട്ടി ഭീമനെ പോലെ നടക്കും. അവർക്ക് എവിടെ ആധ്യാത്മികത? അവർക്ക് ഞാനിത് പറയുന്ന സ്വല്പഭയത്തോടു കൂടിയാണ്. സാത്വിക ആഹാരം കഴിക്കാതെ, ശാസ്ത്രമാണിത് പറയുന്നത്, സാത്വിക ആഹാരം കഴിക്കാതെ സാത്വിക ചിന്തകൾ വരില്ല, ആധ്യാത്മിക തലത്തിൽ ഒരിക്കലും ഉയരാൻ ഒക്കില്ല. അല്ലാതെ ഈശ്വര നിമിത്തമായിട്ട് ചില നിയോഗം കൊണ്ട് ചിലർക്കൊക്കെ ആകാം, എന്ത് കഴിച്ചാലും ആകാം, അത് വേറെ കാര്യം. പക്ഷെ ഇതൊരു ശാസ്ത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശരിയായിരിക്കണം, നല്ലതായിരിക്കണം. ജീവിതത്തെപ്പറ്റിയൊരു വീക്ഷണം നമുക്ക് വേണം. ഏറ്റവും ചുരുക്കിയാണ് അങ്ങ് പറഞ്ഞു തീർക്കുന്നത്, ജീവിതത്തെപ്പറ്റിയൊരു വീക്ഷണം, ശരി എങ്ങനെ ജീവിക്കണം തീരുമാനിക്കണം. ഈ ലോകത്ത് നമുക്കുള്ള സാങ്കത്യം എന്താണെന്ന് മനസ്സിലാക്കി, ഓരോ വ്യക്തിക്കും ഓരോ ജീവജാലത്തിലുള്ള സാങ്കത്യം, മറ്റുള്ളവരൊക്കെ അത് ചെയ്യുന്നുണ്ട്, മനുഷ്യൻ മാത്രമേ ഇല്ലാതുള്ളൂ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കാം, സ്നേഹത്തോടുകൂടി എങ്ങനെ ജീവിക്കാം, സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കാൻ എങ്ങനെ സാധിക്കും, സർവരോടും സ്നേഹത്തോടുകൂടി പെരുമാറി അവർക്കെല്ലാം ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി, എല്ലാവർക്കും ഉള്ളതോ ഇല്ലാത്തവർക്ക് കുറേയൊക്കെ കൊടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ജീവിക്കാനൊരു ഒരു ഒരു സമഗ്രമായ ഒരു ജീവിത വീക്ഷണം ഇതിനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചികിത്സകളൊക്കെ ഇതിനകത്തുണ്ട്. രോഗങ്ങൾ ഏത് വന്നാലും മാറ്റാൻ ഞങ്ങൾ സാധിക്കും. എല്ലാവരുടെയും രോഗം മാറ്റാൻ ഒക്കില്ല, എല്ലാ രോഗങ്ങളും മാറ്റാൻ ഒക്കില്ല, അതൊക്കെ ആപേക്ഷികമാണ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ അതിന് പാത്രം അഴിഞ്ഞല്ലേ വെള്ളം ഒഴിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ, പല ആളുകളും വരുമ്പോൾ ഇപ്പോൾ അവരുടെ രോഗം മാറ്റണം, അവർ വാസ്തവത്തിൽ അതിന് പാകമല്ല എന്ന് വെച്ചാൽ, അവർക്ക് എങ്ങനെയെങ്കിലും ഇത് മാറണം. അവരവരുടെ ജീവിതചര്യ അവർ മാറ്റാൻ ഇഷ്ടമല്ല അവർക്ക്, അവർക്ക് ഭക്ഷണക്രമം മാറ്റാൻ ഇഷ്ടമല്ല അവർക്ക്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി അവർക്ക് സ്വീകാര്യം, ഈ രോഗം എങ്ങനെയെങ്കിലും മാറ്റണം, അവരെ കൊണ്ട് നമുക്ക് പറ്റില്ല. അല്ലാതെ ദാഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സമാധാനമായിട്ടവർ ജീവിക്കണം, ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ അവർക്കിഷ്ടമാണ്, കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, ജീവിതക്രമങ്ങളിലൊക്കെ മാറ്റം വരുത്താം. അങ്ങനെയൊക്കെ വരുന്നവർക്ക് സുഖമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, അവർക്ക് പ്രകാശം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാനുള്ളൊരു പദ്ധതിയാണ്. നമുക്കെല്ലാം വെളിച്ചം ഒരുപാട് പ്രവേശിക്കാൻ ഒരുപാട് നമുക്ക് കിട്ടിയില്ലെങ്കിലും വെളിച്ചത്തിലേക്ക് നോക്കാനെങ്കിലും സാധിച്ചാൽ ഒരു പടി ചവിട്ടാൻ സാധിച്ചാൽ മതി, ഒരു പടി ചവിട്ടാൻ സാധിച്ചാൽ മതി, ജീവിതം നമുക്ക് വ്യർത്ഥമാവില്ല. നമ്മളിൽ കണ്ടുകൊണ്ട് വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾ, കുടുംബത്തിലുള്ള ആളുകളൊക്കെ അതിൽ മാറ്റം വരുത്തും. അങ്ങനെ ഒരു 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 സാമൂഹ്യ മാറ്റമാണ് നമുക്ക് ആവശ്യം. ചികിത്സകളൊക്കെ ഉണ്ട്, ചികിത്സകളെപ്പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചികിത്സകൾ രോഗമുള്ളവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ രാജ്യത്ത് ഇഷ്ടം പോലെയുണ്ട്, അവരെ സമീപിച്ചാൽ മതി. ഞങ്ങളൊക്കെ അതൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, ആശയപ്രചരണം തന്നെയല്ല, വെറും പ്രസംഗം തന്നെയല്ല, പ്രായോഗികമായിട്ട് കേരളത്തിലെ മൂന്നിലൊന്ന് ഭാഗം ജനങ്ങളിൽ ഈ സന്ദേശം എത്തിക്കുകയും ഏതാണ്ട് ലക്ഷക്കണക്കിന് രോഗികൾ വരികയും അവരിൽ ഒരു ചെറിയ ശതമാനം, ഒരു 10-20% ആളുകൾക്ക് സുഖം കിട്ടി അവർ സുഖമായി ജീവിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി ഞങ്ങൾക്ക് അറിയാണ്ടറിയാം. എനിക്കറിയാം തിരുവനന്തപുരത്ത് 1000 കുടുംബങ്ങൾ ആശുപത്രി പോകാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകൾ, പല തരത്തിലും വഴിതെറ്റിപ്പോയ ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ശാസ്ത്രമുണ്ട്, പറഞ്ഞാൽ തീരില്ലാത്തത് പറഞ്ഞാൽ തീരില്ലാത്തതുണ്ട്. അതൊക്കെ പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കാത്ത എനിക്ക് സമയത്തെപ്പറ്റിയൊരു ചിന്ത എനിക്ക് വന്നതുകൊണ്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല. സത്യം അതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തെ നിർത്തുകയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ വല്ലതും ചോദിച്ചാൽ എനിക്കറിയുന്നതാണേ പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു, അത് ശരിയാണോ? എപ്പോഴെല്ലാമാണ് വെള്ളം കുടിക്കേണ്ടത്? വളരെ സിമ്പിൾ, നിങ്ങൾ അറിയേണ്ടതാണ്. നമുക്കൊരു തെറ്റിദ്ധാരണയുള്ള ഇദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങളുടെ എല്ലാം ചോദ്യമാണ്. നമ്മുടെ ശരീരത്തിൽ 75% വെള്ളമാണ്, വാട്ടർ കണ്ടൻ്റാണ്. ദാഹം വരുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കാൻ അവകാശമുള്ളൂ. ദാഹം ഉണ്ടായിരിക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ യന്ത്രത്തിലൊരു ഒരു സംവിധാനമുണ്ട്. വെള്ളം കുടിക്കാൻ നിർബന്ധമില്ല. വെള്ളം കുടിച്ചാൽ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്, നമ്മുടെ കിഡ്നിക്ക് ഭയങ്കര ജോലിയാണ്. ഈ വെള്ളത്തിനെ മുഴുവൻ പുറന്തള്ളി കളയണമെങ്കിൽ കിഡ്നി ഒരുപാട് ജോലി ചെയ്യണം. ആ കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു 25 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ കുറേ ദൂരം നടക്കാം. എൻ്റെ തലയിൽ 50 കിലോ വെയിറ്റ് തന്നാൽ എങ്ങനെ ഇരിക്കും? ഞാൻ അതിൻ്റെ അടികടക്കും. കിഡ്നിക്ക് ജോലി ഒരുപാട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഹൃദയത്തിൻ്റെ പൾസ് പോലും അതാണ്. 72 പ്രാവശ്യം അടിക്കണമെന്ന് ഇവർ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയോ കാലം അടിക്കണം, ആയുസ്സുള്ളിടത്തോളം കാലം. അത് വളരെ സ്പീഡിലടിച്ചാൽ അങ്ങനെ ഇരിക്കും, കുറേ കഴിയുമ്പോൾ പതുക്കെ അടിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഹൃദയത്തിന് കേടായി, വീട്ടിൽ കിടക്കേണ്ടി വരും. അതാണ് ഞാൻ പറയുന്നത്, ബ്രേക്ക് ഡൗൺ ആകുന്ന ബസ്സിൽ കയറരുത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആക്കരുതെന്ന് പറയേണ്ട കാര്യം. അതേപോലെ തന്നെയാണ് ഈ വെള്ളം ആവശ്യത്തിനുള്ളിൽ കുടിച്ചാൽ കിഡ്നിക്ക് ദോഷം ഒരുപാടുണ്ടാകും. ഇപ്പം ഈ ആയുർവേദ അലോപ്പതിക്കാർ ഈ വെള്ളം കുടിക്കണമെന്ന് പറയുന്നതിന് ഒരു കാരണം പറയാം. അവർ ഒരുപാട് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് തരുന്നുണ്ട്. വിഷവസ്തുക്കളാണ് കഴിക്കുന്നത്. ഈ സൈഡ് എഫക്റ്റ് ഉള്ള ഗുളികകൾ ഈ ആൻറ്റിബയോട്ടിക്, കാരണം നമ്മുടെ ബയോളജിക്ക് എതിരായിട്ടുള്ള ആൻറ്റിയാണ് കഴിക്കുന്നത്. ഇത് നമുക്ക് ഉടനെ ചില പരിഹാരങ്ങളൊക്കെ ഉടനെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവർ ആലോപ്പതി ശാസ്ത്രത്തെ തള്ളി പറയുന്നില്ല, മുഴുവൻ തള്ളി പറയുന്നില്ല. കുറേയൊക്കെ അവരുടെ ആവശ്യം, വല്ല ആക്സിഡൻ്റൊക്കെ വന്നാൽ വേണ്ടി വരും. പക്ഷേ ഈ വെള്ളം എന്തിനാണ് കുടിക്കുന്നത് വെച്ചാൽ, ഈ ശരീരത്തെ മാലിന്യങ്ങൾ പുറന്തള്ളിക്കളയാനുള്ളൊരു ഒരു സമ്പ്രദായമാണ്. ഞങ്ങൾ ചെയ്യുന്നത് പറയാം, എലിമിനേഷൻ ഓഫ് ടോക്സിൻസ്. നമ്മുടെ മാലിന്യങ്ങളെ പുറന്തള്ളിക്കളഞ്ഞ് നമുക്ക് പ്രകാശം ഉണ്ടാക്കുന്ന ജോലിയാണ് പ്രകൃതി ജീവനക്കാർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു തരത്തിലുള്ള ദുഷ്ടം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ദുഷ്ടം വരരുത്. ദുഷ്ടം കൊടുക്കാതിരിക്കുകയും ഉള്ള ദുഷ്ടം പുറത്തേക്ക് പോവുകയാണ് എലിമിനേഷൻ. ആ എലിമിനേഷൻ ഒരു നോൺ വയലൻ്റ് എഫക്റ്റ് ആയിട്ട് പോകണം, അത് ഉടനെ തള്ളിക്കളയാൻ പാടില്ല. ഇവരെന്താ വെച്ചാൽ, ഇവർ നേരെ ഡബിൾ നെഗറ്റീവ് വർക്കാണ് ഇവർ ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് തന്നെ നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെ കൊല്ലാക്കൊലൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം കൂടെ കുടിച്ചോളാം, നമ്മുടെ കിഡ്നി ഇല്ലാതാകും. അതുകൊണ്ട് വെള്ളം ദാഹമുള്ളപ്പോൾ കുടിച്ചാൽ മതി. വെള്ളം ആവശ്യമുള്ളപ്പോൾ കുടിച്ചോ, ദാഹം തോന്നുമ്പോൾ കുടിച്ചോ, ഉപ്പ് തിന്നുന്നവും വെള്ളം കുടിക്കും. സൂര്യാസ്തമനത്തിന് മുമ്പായി ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ തത്വം എന്താണ്? വലിയൊരു തത്വമാണത്. അത്രയൊന്നും എനിക്ക് പറയാൻ അറിയില്ല, എന്നാലും എനിക്കറിയാമെന്ന് പറയാം. സൂര്യനാണ് സാക്ഷാൽ വൈദ്യനാഥൻ. ഈ ബാക്ടീരിയയുടെ ഏറ്റവും ചുരുക്കി പറയാം, ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം ഇതെല്ലാം. സന്ധ്യസമയത്ത് ഭക്ഷണം കഴിക്കരുതെന്ന് പറയും, ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുത് പറയും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വിധിയില്ല. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ വേറെ ധ്യാനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഓരോ ചിട്ടകൾ വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന നേരം 2 നേരം ഭക്ഷണം കഴിക്കാൻ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആസ്മ രോഗികളോട് ഞങ്ങൾ പറയുന്നത് 6 മണി കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കരുത്, വളരെ ലൈറ്റായിട്ട് നേരത്തെ വല്ലതും ലിക്വിഡായിട്ട് കഴിച്ചോണം ഒരു 5 മണിക്ക്. പക്ഷേ ആഹാരം കൂടുതൽ കഴിച്ചാൽ ദഹിക്കില്ല. 10 മണി കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീരിൻ്റെ ഘടന മാറുമെന്ന് പറഞ്ഞത് ദഹിക്കില്ല. കുഞ്ഞുങ്ങളെ രാത്രിയിൽ അഴിച്ചുണർത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും, അവർക്ക് സൂക്കേട് വരും. അവർക്ക് വേണമെങ്കിൽ അവർ കഴിച്ചോളൂന്ന് വിചാരിക്കില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ അസ്തമിക്കുന്നതിനകം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞത് ഉച്ചയ്ക്കാണ് നമുക്ക് നല്ല വിശപ്പ് വരുന്നത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഉച്ചയ്ക്കാണ് നല്ല വിശപ്പ് വരുന്നത്, മറ്റേതൊക്കെ വിശപ്പല്ല. വിശപ്പ് ഉണ്ടാക്കുന്നുമില്ല, നമ്മൾ വിശപ്പില്ലാതെ കഴിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഉച്ചയ്ക്ക് നമ്മൾ കൂടുതൽ കഴിക്കാൻ തോന്നും. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഫുൾ ചാപ്പാട് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 2 നേരം ലൈറ്റായിട്ട് കഴിക്കാനാണ് ഞങ്ങൾ പറയുന്നത്. ഒരു നേരം വൈകുന്നേരങ്ങളിലൊക്കെ പഴങ്ങൾ, ഡയബറ്റിക് ഇല്ലാത്തവർക്ക് പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കണം, അർദ്ധരാത്രിക്ക് ഭക്ഷണം കഴിക്കാനേ വിധിയില്ല. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. ഇന്ന് അതിൻ്റെ കാലമൊക്കെ ഒന്ന് മാറി, 8-9 മണിക്കൊക്കെ കഴിക്കുള്ളൂ. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സമ്പ്രദായമാണ്. പണ്ട് നമ്മുടെ വയലിൽ പണിയെടുക്കുന്ന നമ്മുടെ പൂർവികരെല്ലാം, അവരെല്ലാം കൃഷിയായിരുന്നല്ലോ, അഗ്രികൾച്ചറായിരുന്നല്ലോ, കൃഷി ഒരു സംസ്കാരമായിരുന്നല്ലോ. അവരൊരു 11 മണിയാകുമ്പോഴാണ് കയറി വന്നിട്ട് അവർ കുറച്ച് കഞ്ഞി കുടിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ അവർ കയറി വരുമ്പോൾ ഒരു കഞ്ഞി കുടിക്കും. ഇതേ ഉള്ളായിരുന്നുള്ളൂ. ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾ, അവർ 10-50 കൊല്ലം മുമ്പ് വരെയൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറി ഇന്നിപ്പോൾ 2 നേരത്തെ ആഹാരം കഴിക്കാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, 1 നേരം ആഹാരം കഴിക്കുന്നവൻ യോഗിയാണെന്ന് പറയുന്നുണ്ട്, 2 നേരം കഴിക്കുന്നവൻ രോഗി, 3 നേരം കഴിക്കുന്നവൻ ഭോഗി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും 2 നേരം ഒന്ന് കഴിച്ച് സമാധാനപ്പെട്ട് ജീവിക്കാനാണ് പറയുന്നത്. ഞങ്ങളൊക്കെ അതിന് ശ്രമിക്കുന്ന ആളുകൾ 2 നേരത്തേക്കുള്ളിൽ കഴിക്കാറില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞാൻ എത്രയും വേഗം പറഞ്ഞ് തീർക്കാം, കാരണം സമയം പോകരുതല്ലോ. പ്ലീസ് ഗിവ് എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫുഡ്സ്. പറയാം, അത് ഞാനൊന്ന് പറഞ്ഞത് അത് വളരെ ചുരുക്കിയ പറഞ്ഞു. അതായത് ഈ പോസിറ്റീവ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന ഭക്ഷണം, സസ്യാഹാരം ആണ്. പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും മാത്രമേ നമുക്ക് കഴിക്കാൻ വിധിയുള്ളൂ. നമ്മൾ ഫ്രൂട്ടേറിയൻസ് ആയിരുന്നു. അതൊന്നും ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെ പറയാൻ ഒരുപാടുണ്ട് അതിൻ്റെ തിയററ്റിക്കലായിട്ട്. ഫ്രൂട്ടേറിയൻസാണ് നമ്മൾ വാസ്തവത്തിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അതാണ്. വെജിറ്റബിളേറിയൻസാണ് നമ്മൾ, വെജിറ്റേറിയൻസും അല്ല, വെജിറ്റബിളേറിയൻസാണ്. പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും ഒക്കെയാണ് ധാരാളം കഴിക്കേണ്ടത്. ഞങ്ങളൊക്കെ കഴിക്കുന്നത് മൊത്തം കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനമേ ചോറും ഒക്കെ കഴിക്കാറുള്ളൂ. ധാന്യങ്ങൾ, അരിയൊക്കെ വേണം, അരിയും ഗോതമ്പൊക്കെ കഴിക്കണം. ബാക്കി ഞങ്ങൾ കഴിക്കുന്ന മുഴുവൻ പച്ചക്കറികളാണ്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിറയെ കറികളായിരിക്കും, ടൺ കണക്കിന് കറി ഉണ്ടാക്കി വെച്ചേക്കും. ടൺ കണക്കെന്ന് വെച്ചാൽ കൂടുതൽ, അതാണ് കഴിക്കുന്നത്. ഒരു നേരത്തെ ആഹാരം ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ഫുഡ് എന്ന് പറയാം, പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളുമാണ്. മറ്റെല്ലാം ആകാം, ഇപ്പോൾ കുറച്ച് സസ്യാഹാരം മറ്റു സാധനങ്ങളൊക്കെ കഴിക്കാം. പക്ഷെ ഇതാണ് പ്രധാനമായിട്ട് പോസിറ്റീവ് ഫുഡ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഫുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെ, പോയ്സണസ് ഫുഡ് എന്ന് പറയുന്നത് ഈ മത്സ്യമാംസാദികൾ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നതല്ല, ചായ കാപ്പി നമുക്ക് വേണ്ടതല്ല, നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ വറുത്തതും പൊരിച്ചതും നമുക്ക്, അതായത് അതിൻ്റെ മോളിക്യൂൾസിൽ മുഴുവൻ, അതായത് നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് ചൂടെണ്ണയ്ക്കകത്ത് 100 ഡിഗ്രി 150 ഡിഗ്രി ചൂടായിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് ഇടുന്ന സാധനം, അതിൻ്റെ എല്ലാ അംശങ്ങളും മോളിക്യൂൾസിലും ഈ എണ്ണ കയറി അതിൻ്റെ കരിച്ചെടുക്കുകയാണത്. അപ്പോൾ എല്ലാ പോഷക ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ചുമ്മാ കറമറാന്ന് തിന്നാൻ മാത്രമേ പറ്റൂ. അതകത്ത് എന്ന ക്യാൻസർ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒരു സംശയമില്ല. എല്ലാവർക്കും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ എളുപ്പമാണ്, അതിൻ്റെ കാരണങ്ങൾ അതൊക്കെ. പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഈ പിന്നെ പച്ചക്കറികളിലും പഴങ്ങളിലും കിട്ടുന്ന നമുക്ക് ധാരാളം കീടനാശിനികൾ. ഇപ്പോൾ കോളയും മറ്റേ കീടനാശിനിയായിട്ടൊരു ഒരു പരീക്ഷണം നടത്തി എവിടെയോ ആന്ധ്രയിലോ എവിടെ ഒരു സ്ഥലത്ത്, കോള ഒഴിച്ചപ്പോൾ കോളയ്ക്കകത്ത് കീടങ്ങൾ ചത്തുപോയി, മറ്റേനകത്ത് ചത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കീടങ്ങൾ, നമ്മളിങ്ങനെ വിഷം കഴിച്ചുകൊണ്ടിരിക്കുക, സർക്കാർ നമ്മളെ വിഷം തന്ന് കൊല്ലുകല്ലേ. നമ്മൾ വാസ്തവത്തിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. വെള്ളം മദ്യം വിളമ്പുന്നു, അതിന് പുതിയൊരു മന്ത്രി വന്നപ്പോൾ എന്ത് പറ്റി, എനിക്കിത് പറയാം, ഞാനതിൻ്റെ മദ്യനിരോധന പ്രവർത്തകനാണ്, എനിക്കിത് പറയാം, എന്നെ കൊണ്ടുവന്ന് കൊണ്ടുപോട്ടെ. അയാൾ വന്ന ഉടനെ അങ്ങോട്ട് മാറ്റി എല്ലാം, അവസാനം എല്ലാവരുടെയും കൂടെ ഏതോ ഒരു പ്രഷർ കൊണ്ട്, പാവങ്ങൾ എന്താ ഉണ്ടാക്കി വെക്കുന്നതെന്നറിയാം അവരൊക്കെ. ഈ രാജ്യത്തെ ആസ്വത്തിൽ നന്നാക്കാൻ ഇത് പറയാൻ എനിക്ക് ഈ വേദി പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ അത്യാവശ്യം പറഞ്ഞു പോകും, നമ്മൾ ഒരാളോട് എതിരല്ല. പക്ഷേ ഈ രാജ്യത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ എൻഡോസൾഫാനും കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. സാറ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കഥയൊന്നും പറയുന്നില്ല. സാറ് അങ്ങനെ എൻഡോസൾഫാനെ പറ്റി എൻ്റെ ആഫീസിൽ ഗാന്ധി ഭവനിൽ ഒരു പ്രഭാഷണം നടത്തിയതിനെ അദ്ദേഹത്തിന് വന്ന തിരിച്ചടി. അദ്ദേഹത്തിന് ഒന്നും പറ്റില്ല, വന്ന തിരിച്ചടിച്ചില്ല. ഈ അധികാരികൾ വെറുതെ വിടില്ല. എൻഡോസൾഫാനെ പറ്റി പറയാനൊന്നും നമുക്കാർക്കും അവകാശമില്ല. നമ്മൾ ജനാധിപത്യ രാജ്യമാണെന്നാണ് പറയുന്നത്. കീടനാശിനികൾ ഇഷ്ടം പോലെ ഒഴുക്കുക, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സിൽ ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ സാധനം ഉണ്ടാക്കി അത് വിറ്റോണം. അത് വിറ്റിട്ട് സർക്കാരിലും പിന്നെ ഇപ്പോൾ സർക്കാർ ഇപ്പം നിലനിൽക്കുന്ന പോലും മദ്യം വിറ്റിട്ടാണെന്നാണ് പറയുന്നത്. മദ്യരാക്ഷസന്മാരാണ് അവരെ നിലനിർത്തിയിരിക്കുന്നത്. എന്താ ചെയ്യുക? അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? നമുക്ക് ജീവിക്കാം, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി ജീവിക്കാം. ഇതൊക്കെ കുറേ കഴിയുമ്പോൾ ഇല്ലാതായി പോകണം, ഇതില്ലാതായി പോകണം അടുത്ത തലമുറയിലെങ്കിലും. അപ്പോൾ ആ പോസിറ്റീവ് ഫുഡ് എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഈ രാസവസ്തുക്കളും കീടനാശിനികളും ചേർന്ന് അത് കഴിയുന്നിടത്തോളം ഇല്ലാതിരിക്കുക. ഞങ്ങളൊക്കെ വാങ്ങുന്നത് പുഴുക്കുത്തുള്ള ചീര വാങ്ങും. ശ്രദ്ധിക്കണം എല്ലാവരും, എളുപ്പം ചെയ്യുമ്പോൾ സമയം പോകാറായി. പുഴുക്കുത്തുള്ള ചീര വാങ്ങും. പുഴുക്കുത്തെന്ന് പറയാൻ മനസ്സിലായോ? കീടങ്ങൾ കടിച്ച ചീര ഞങ്ങൾ വാങ്ങുള്ളൂ, ഞങ്ങളൊക്കെ വാങ്ങും. എന്താ കാര്യം? അതിനകത്ത് രാസ കീടനാശിനി പ്രയോഗമില്ല. അതിൻ്റെ ബാക്കി ഭാഗം എടുത്ത് തോരമ്പിച്ച് കഴിക്കും. ചെറിയ കാരറ്റ് വാങ്ങൂ, ചെറിയ കായേ വാങ്ങുള്ളൂ, ചെറിയ വെള്ളരിക്കയെ വാങ്ങുള്ളൂ. അതിനൊന്നും കീഴ രാസവളത്തിൻ്റെ പ്രയോഗം അതിഭയങ്കരം. ഇത്രയും നീളമുള്ള കാരറ്റ് കിട്ടും, ഇത്രയും നീളമുള്ള പിന്നെ പഴങ്ങളൊക്കെ കിട്ടും. വാങ്ങില്ല, ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് വാങ്ങുന്നില്ല. കഴിയുന്നിടത്തോളം നാടൻ സാധനങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കി നോക്കും. അപ്പോൾ പോസിറ്റീവ് ഫുഡ് കഴിക്കാൻ നമുക്ക് മാർഗമുണ്ട് കുറച്ചൊക്കെ എങ്കിലും. നെഗറ്റീവ് ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ പോയ്സണസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറയേണ്ടത്? ഞാനീ പറഞ്ഞ എല്ലാം കൂടാതെ മദ്യം കഴിക്കുന്നവനെ എങ്ങനെ നമുക്ക് ഈ സമൂഹത്തിൽ നമുക്ക് സ്വീകരിക്കാം, മനുഷ്യനായിട്ട് സ്വീകരിക്കാം? ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ഫുഡ് അതാണ്. ഞാനിപ്പോൾ അത് പറഞ്ഞ് നിർത്തുന്നു. സംശയമുള്ള ആൾ പിന്നെ ഞാനിവിടെ നാളെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. മാംസാഹാരം മനുഷ്യരാശിയുടെ ഭാഗമായത് എങ്ങനെ? അതൊരു ചോദ്യം ഇതുവഴി ഇരിക്കുന്നത് പൂർവികന്മാർ. അതിൻ്റെ എവല്യൂഷൻ എന്ന് മുതൽ കാവണം എന്താ എങ്ങനെ ഉണ്ടായി? പ്രാചീന മനുഷ്യൻ മതങ്ങളുടെയും മറ്റും ആയുർഭാഗത്തിന് മുമ്പ് സസ്യാഹാരിയും മാംസാഹാരിയും ആയിരുന്നില്ലേ? ഒരു ചോദ്യം എന്നെ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ പുറകോട്ട് പോകാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സത്യം, നമ്മളിപ്പോൾ വലിയ വേദാന്തമൊന്നും, നമ്മുടെ ഈ യുക്തിവാദമാണ് ഇതൊക്കെ. ഞാൻ ആരെ കുറ്റം പറയല്ല, ഇതൊരു ഒരു ചരിത്ര സത്യം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഈ ശരീരത്തിന് കേടാവുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ എവല്യൂഷനെ പറ്റി പറയാം. നമ്മൾ പച്ചയിറച്ചി നിന്ന് കഴിച്ച ആളുകളുണ്ട്. പക്ഷേ ഇന്നത്തെ മനുഷ്യൻ പച്ചയിറച്ചി കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അന്നത്തെ കാലത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മനുഷ്യ കുലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ആവാസ കേന്ദ്രം ഉണ്ടായിരുന്നു. ഇവിടെ സർവ്വ മറ്റു ജീവജാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്സിജൻ പോലും പിന്നീടുണ്ടായതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അന്ന് ഇറച്ചി പച്ച ഇറച്ചി തിന്നിരിക്കുന്ന ആളുകളുണ്ട്, ഇന്നും കഴിക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ ശരീരഘടന അന്ന് അതായിരുന്നു. ഇന്ന് എവല്യൂഷൻ വന്ന് ഇന്നിപ്പം നമ്മളിപ്പോൾ അതിനൊരു വേറൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഓ, പാടത്ത് പണിയെടുക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ, അധികം രോഗം വരാറില്ല. അവൻ കുറച്ചൊക്കെ നെഗറ്റീവ് ഫുഡ് കഴിച്ചാലും കുഴപ്പം വരാറില്ല. ഇന്ന് 90% ആളുകളും വെറുതെ ഇരുന്ന് ഭക്ഷണം മാത്രം തൊഴിലാക്കി, കഴിക്കുന്നത് മാത്രം തൊഴിലാക്കി ഇരിക്കുന്നവരാണ്. അവർക്ക് ഇതൊക്കെ കഴിച്ചാൽ കുഴപ്പം വരും. തൽക്കാലം അത് മനസ്സിലാക്കിയാൽ മതി. ആ സുഹൃത്ത് എൻ്റെക്ക് വന്നാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ പിന്നെ പറയാം. സമയം കുറച്ച് പോകും എന്നുള്ളതുകൂടി ഞാൻ മാറ്റിവെക്കുന്നു. ഓ, അത്യാവശ്യം എനിക്കറിയുന്ന ഞാൻ പറയാം. എനിക്ക് വളരെ കൂടുതലൊന്നും അറിയില്ല. ദിവസേന എന്തൊക്കെ ഭക്ഷണം കഴിക്കാം പ്രകൃതിയിൽ പ്രകാരം, അത് വളരെ സിമ്പിളാണ്. എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ വിശന്ന് കഴിയുമ്പോഴേ അടുത്ത ആഹാരം കഴിക്കാവൂ. ഓരോരുത്തരുടെ അവരുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ചെന്ന് പറഞ്ഞാൽ, സമയം സൗകര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ജോലിയുള്ളവരുണ്ടാവും, രാവിലെ 5 മണിക്ക് പോകുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവർ അഡ്ജസ്റ്റ് ചെയ്യുക. 2 നേരത്തിനുള്ളിൽ കഴിക്കേണ്ടതെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ബാക്കി 3-ാമത്തെ നേരം പഴവർഗ്ഗങ്ങൾ തന്നെയായിരിക്കണം ഡയബറ്റിക് അല്ലെങ്കിൽ. പഴങ്ങൾ കഴിച്ചാൽ 2 മണിക്കൂർക്കും ദഹിക്കാൻ. പഴം കഴിക്കുമ്പോൾ പഴം മാത്രം കഴിക്കുക. ഇതിനകത്തൊരു ഫുഡ് കോമ്പിനേഷനൊക്കെ ഉണ്ട്. അതായത് ഇതിന് ഈ ദഹന പ്രക്രിയ ഇതിനകത്ത് നടക്കണമെങ്കിൽ ചില വസ്തുക്കൾ കൂടി ചേർന്നാൽ ദഹനം നടക്കില്ല. ഇപ്പോൾ പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കഴിഞ്ഞ് നെഞ്ചരിച്ചില്ലെന്ന് പറഞ്ഞ് നടക്കും. സ്റ്റാർച്ച് ദഹിക്കാൻ പ്രത്യേക ഒരു എൻസൈം വേണം. പഴം ദഹിക്കില്ല അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഒരു കൊളാപ്സ് ഉണ്ടാവും. ആ കൊളാപ്സ് ഉണ്ടാകുന്നതാണ് ഈ നെഞ്ചരിച്ചിൽ വരുന്നത്. അതുപോലെ ഈ കോമ്പിനേഷൻ ഉണ്ട്. അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും നോക്കണ്ട. അതൊക്കെ നമ്മുടെ പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഈ പിന്നെ എന്താണ് വേറെ തൈരും മോരും തൈരും മീനും കൂടെ കഴിക്കരുതെന്ന് പറഞ്ഞതുപോലെ, നെയ്യും വേറെ എന്തോ സാധനം കഴിക്കരുതെന്ന് പറയുന്നത് പോലെ, നമ്മൾ സാധാരണഗതിക്ക് കുറച്ച് പച്ചക്കറികളും കുറച്ച് ചോറ് അല്ലെ കുറച്ച് അരി ആഹാരം അല്ലെ പിന്നെ ഗോതമ്പിൻ്റെ പലഹാരം ഇതെന്തെങ്കിലും കുറച്ച് കഴിച്ചുകൊണ്ട് അതിൻ്റെ ഒരു 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 എന്താ പറയുക, ഇരട്ടിയെങ്കിലും പച്ചക്കറികൾ കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടുള്ള കറികൾ കുറച്ച് റോ വെജിറ്റബിൾസും കഴിക്കാൻ ശീലിക്കണം. ഈ റോ വെജിറ്റബിൾസ് കഴിച്ചാൽ അത് നേരെ അത് നമ്മൾ ഈ മറ്റ് ആന ഇതൊക്കെ നോക്കണം, പശു ആടൊക്കെ നോക്കണം. അവർ വേവിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പം അവർക്ക് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് ധാരാളം ചെല്ലുന്നത് കൊണ്ട് അവർക്ക് ദഹന പ്രക്രിയ നേരെ നടക്കുന്നു. അവരുടെ മലശോധന ശരിക്കും നടക്കുന്നു. ഇന്ന് 95% ആളുകൾക്കും മലം പോകാറില്ല. മലം പോകാത്ത കാര്യം ഭക്ഷണം കഴിക്കുന്നതോട് തന്നെയല്ല, അവരുടെ മനസ്സിലെ പിരിമുറുക്കം. രാവിലെ എണീറ്റ് നോക്കുക, നമ്മുടെ എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ മലമൊക്കെ പോകും. ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ മലം പോകില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി അറിയാം. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം പ്രധാനമാണ്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതായിരിക്കണം. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് റോ വെജിറ്റബിൾസ് കഴിക്കണം. 3 നേരത്തേക്കുള്ളിൽ കഴിക്കേണ്ട. 1 നേരം പഴങ്ങൾ മാത്രം കഴിക്കുക, ബാക്കി 2 നേരം കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക. 3 നേരം കഴിക്കണം നിർബന്ധമൊന്നുമില്ല, 2 നേരം കഴിച്ചാലും മതി. 1 നേരം കഴിച്ച് ജീവിക്കുന്ന ആളുകളെ ഒരു പക്ഷേ ഇവിടെ തന്നെ കാണും. എന്നെ കൂടെ സാധിച്ചിട്ടില്ല. അത് സാധിക്കുമായിരിക്കും, സാധിക്കും, നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അപ്പോൾ അതങ്ങനെ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളൂ. പിന്നെ അടുത്തത്, എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപാധികൾ എന്തെല്ലാം? വലിയ ചോദ്യമാണ് അത്. അത് ഒറ്റയടിക്ക് പറയാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ, മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരുപാട് ഉപാധികളുണ്ട്. ഈ നമ്മൾ യന്ത്രമനുഷ്യനല്ല എന്ന് കരുതിയാൽ മാത്രം മതി. അതിനെ ഉപാധി ഈ മനുഷ്യനെ അങ്ങോട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോകില്ല. നമ്മുടെ ജീവിത വീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കണം. ജീവിത വീക്ഷണത്തിൻ്റെ ഒരു ദോഷം കൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. വേണ്ടാത്തതൊക്കെ വേണമെന്ന് തോന്നും. വേണ്ടാത്തതൊക്കെ അരുത് എന്ന് പറയുന്നതൊക്കെ ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ അരുതുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു സെക്കൻഡ് തോട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്കെന്ത് റിലവൻസ് ഉണ്ട് ഇവിടെ ജീവിക്കാൻ? നമ്മൾ എങ്ങനെ ജീവിക്കണം? നമുക്ക് മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാതെ എങ്ങനെ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമുക്ക് ജീവിക്കണം ഇവിടെ, നമുക്ക് ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ഉപദ്രവിക്കാൻ നമുക്ക് തയ്യാറല്ല, നമുക്ക് അവകാശമില്ല. അപ്പോൾ അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, അതിൻ്റെ കൂടെ നമ്മളെങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഇവിടെ യോഗ പിന്നെ ഈ പ്രാണായാമം പറഞ്ഞില്ലേ, പ്രാണായാമം കൊണ്ട് മനസ്സിനെ നമുക്ക് വാസ്തവത്തിൽ നല്ല ശാന്തമാക്കാൻ നോക്കും. ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ കുറച്ചൊക്കെ, ഒരുപാടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ ധ്യാനത്തിലൊക്കെ ഞങ്ങൾ അതിൻ്റെ വിദ്യാർത്ഥിയാണ്. പരമാനന്ദം കിട്ടും, നമുക്ക് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് യാതൊരു തരത്തിലും നമുക്ക് എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ആത്മശക്തി ഉണ്ടാവണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ല പിന്നെ നമ്മൾ മനുഷ്യരല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കണം, മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. പുതിയതായി ഒന്നും കണ്ടുപിടിക്കാനില്ല, എല്ലാം ഇവിടെ തന്നെയുണ്ട്. സംശയം തീർന്നിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ പിന്നെ പറയാം. സാറിൻ്റെ പ്രവർത്തനം പാലക്കാട് നടക്കുന്നുണ്ടെന്ന് പറയുക, എവിടെയാണ് പ്രവൃത്തി? പ്രകൃതി ചികിത്സ എവിടെയാണ് സൗകര്യം? ഇവിടെ കേരളത്തിലെ മൊത്തത്തിലുണ്ട്. ഇവിടെ കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിവനാരായണൻ എന്ന് പറഞ്ഞ ആൾ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് എണീക്കാം. ശിവനാരായണൻ, ഇദ്ദേഹം ഈ പാലക്കാട് ജില്ലയുടെ സെക്രട്ടറിയാണ് ഇവിടുത്തെ ഈ സംഘടനയുടെ. അദ്ദേഹം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കണ്ടു, ഭക്ഷണം കഴിക്കാമായിരുന്നപ്പോൾ. പിന്നെ കൊപ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏത് ദിവസമാണത്? ഞാനൊരു ലീഫ്ലെറ്റ് ഇവിടെ വിതരണം ചെയ്യാൻ കൊടുത്തിരുന്നത്. കൊടുത്തോന്നറിയില്ല, ഇവിടെ കുറച്ച് പേർക്ക് കിട്ടാൻ ഒരു 1500 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിതരണം ചെയ്ത അതിനകത്ത് ഈ കേരളം മുഴുവനുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, രണ്ടാം ശനിയാഴ്ച രോഗികളുണ്ടെങ്കിൽ കുന്നത്തൂർ മേഡിലെ NSS കരയോഗത്തിൽ വെച്ച്, അല്ലാതെ ഒരുപാട് പ്രവർത്തനമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അറിയാൻ നോക്കും. അതേപ്പറ്റി ഇപ്പോൾ പഠിച്ച് പറയേണ്ട കാര്യമില്ല, അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ സമയം കുറേ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും വ്യാപകമായി ഈ പ്രവർത്തനം, സൗജന്യ സേവനം ചെയ്യുന്ന, നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സന്ദേശം പ്രചരിപ്പിക്കാം. മിക്കവാറും സെമിനാറുകളും മീറ്റിങ്ങുകളും ബോധവൽക്കരണ പരിപാടികളൊക്കെ സ്കൂളുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ടീച്ചേഴ്സിനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, റെസിഡൻസ് അസോസിയേഷനിലൊക്കെ നടന്നിക്കൊണ്ടിരിക്കുന്നു. താങ്കളുടെ ഗുരു CR R വർമ്മ 70 വയസ്സിൽ മരിച്ചു, പ്രകൃതിയിൽ അനുസരിച്ച് അവർ അത്രയും ജീവിക്കുമെന്ന് വിശദീകരിക്കുക. ദൈവനിശ്ചയം എന്ന് പറയില്ലെന്ന് കരുതുന്നു. അത് വളരെ രസമായിരിക്കുന്നു. ഞാനൊന്നും പറയണ്ടാന്ന്. വർമാജി മരിച്ചു, അതിന് ഉത്തരം ഞാൻ പറയണം. വർമാജി 74-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി, അതിന് ദൈവനിശ്ചയാണെന്ന് ഞാൻ പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എഴുത്ത് ചോദ്യം ഇതാ, തമാശായിരിക്കുന്നു. ഈ പറയുന്ന ആളും ദൈവനിശ്ചയ അനുസരിച്ചേ മരിക്കും. അങ്ങേർക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ ഒക്കെ ഒന്ന്, ഞാൻ ജീവിച്ചിരിക്കട്ടെ ആയുസ് അങ്ങനെ ജീവിച്ചിരിക്കട്ടെ. അദ്ദേഹം മറ്റേ അദ്ദേഹം വിളിക്കുമ്പോൾ പോയേ പറ്റും. പ്രകൃതി ചികിത്സകരെ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം വേറെയാണ്. എല്ലാം തികഞ്ഞവരാണ് ഈ മനുഷ്യർ, ഇതിൻ്റെയൊക്കെ ആളുകൾ. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നവൻ എല്ലാം തികഞ്ഞവനാണെന്നൊരു ധാരണ നിങ്ങൾക്കാർക്കും വേണ്ട. സാധാരണ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ദൈവനിയോഗം കൊണ്ട് ഈ വഴിക്ക് വന്നു, ഈ വഴിക്ക് വന്ന് ഇതൊക്കെ കുറച്ച് കാലം ചെയ്യാൻ സാധിക്കുന്നു. ഇത് എപ്പോഴാണ് അദ്ദേഹം വേണ്ട നീ നിർത്തം എന്ന് പറയുമ്പോൾ അപ്പം അങ്ങ് നിർത്തും, അത്രേ ഉള്ളൂ. നമുക്കല്ലാതെ വേറെ യാതൊരു ഇതുമില്ല. ഒരു നമുക്കൊരു ഒരു ഉറപ്പില്ല. സാധാരണ മനുഷ്യരാ. നമുക്കിതിനോടൊക്കെ കുറച്ചൊരു നീതി കാണിക്കാൻ ഒക്കുന്നതുകൊണ്ട് ഇങ്ങനെ വന്ന് പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വാക്കുകൾ വരില്ല. ചുമ്മാ ഇരുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനൊക്കില്ല, അതെല്ലാം ചെയ്താൽ മാത്രമേ പറയാനൊക്കൂ. മരിക്കേണ്ടവൻ മരിക്കും. ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറയുക, മരിക്കേണ്ടവൻ മരിക്കും. മരിക്കേണ്ട സമയത്ത് ആക്സിഡൻറ്റ് വന്ന് മരിക്കുന്നത് പോലെ അവൻ്റെ ആയുസ് അറ്റിട്ട് തന്നെയാണ്. ജനിക്കേണ്ട സമയത്ത് മാത്രമേ ജനിക്കൂ. സർവ്വാരോഗ്യത്തിൽ കൂടി വർമാജി ജീവിച്ചിരിക്കണമെന്ന് പറയാം. വർമാജിയുടെ ഒരു പ്രത്യേകത കൂടെ പറയാം, അത് ഇവിടെ പറയേണ്ട കാര്യമല്ലെങ്കിലും അങ്ങനെ മരിച്ചുപോയ ഒരാളെ പറ്റി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ 25 വർഷം അദ്ദേഹം ഒരു ദൈവനിയോഗം പോലെ ഡൽഹിയിൽ ഒരു എഞ്ചിനീയറായ മനുഷ്യൻ. ഇപ്പോൾ അതിന് സമയമില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ് എളുപ്പം പറഞ്ഞു തീർക്കാം. ഇവിടുത്തെ വിഷയം അതല്ല, വർമാജിയെ ഇവിടെ അനുസ്മരിക്കാനല്ല. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നീ ജോലി രാജിവെച്ച് നാട്ടിൽ പോയി നീ ഈ സേവനം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം വന്നു, 25 കൊല്ലം അദ്ദേഹം വർക്ക് ചെയ്തു, ഓടി നടന്നു. ഞങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തെ ശരിക്കും ശാരീരികമായി ഉപദ്രവിച്ചു. തിരുവനന്തപുരത്ത് എനിക്ക് 3 പ്രാവശ്യം ഒരു മാസത്തിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അദ്ദേഹം വരും, അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ക്ഷയിച്ചു. അദ്ദേഹം പോകാറായപ്പോൾ അങ്ങ് പോയി ഒരു കാരണം കൊണ്ട്, ചികിത്സയൊന്നും ചെയ്യാതെ. അദ്ദേഹം ഒരു അങ്കമാലിയിലെ മറ്റോ കാലടിയിലെ മറ്റോ ഏറ്റവും അവസാനം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണമാണെന്നും പറഞ്ഞിരുന്നു, സംസാരം നിർത്തിയിട്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കൊല്ലം ഗുരുനാഥൻ പറഞ്ഞു, ഡൽഹിയിലിരിക്കുന്ന ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാമിനാഥൻജി പറഞ്ഞു, ഇനിയൊന്നും ചെയ്യേണ്ട, ചുമ്മാ പഴങ്ങൾ മാത്രം കഴിച്ചിരുന്നോളാം പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിനൊക്കെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് കാരണം, പലരും പലതും അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്ന് പറയുന്നു. ആവട്ടെ, എന്താ എനിക്കറിയില്ല. ഞങ്ങളൊക്കെ പോകുന്നു, വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ എന്തോ വിഷമങ്ങളൊക്കെ ഉണ്ടായി, അദ്ദേഹം അങ്ങ് മരിച്ചു പോയിന്നുള്ളൂ. ഈ പറയുന്ന ഞാനും ഇവിടെ നിൽക്കുന്ന ഞാനും എപ്പോഴാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഏതാണ്ടൊരു ധാരണയുണ്ട് എനിക്ക്, പക്ഷെ അതിനു മുമ്പ് ആകാൻ വേണമെങ്കിൽ. ഞാൻ ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളെ, ഏതാണ്ട് ഒരു ചെറിയ ധാരണയുണ്ട് ഇന്ന സമയത്തേ ഉള്ളൂ, അതുവരെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാൻ വിചാരമുണ്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. ഞാൻ പ്രകൃതിയിൽ സഹനാണെന്ന് പറഞ്ഞ്, ഞാനൊരു 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത്, എനിക്ക് 77 വയസ്സ് വരെ എൻ്റെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ജീവിക്കുമായിരിക്കും വേണമെങ്കിൽ. പക്ഷെ അത് പ്രകൃതിയിൽ സഹകരണമുണ്ടല്ലോ, ദൈവം തമ്പുരാൻ നിശ്ചയിച്ചാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളിക്കുമ്പോൾ പോകണം. അങ്ങേർക്കൊരു കണക്കുണ്ട്, അത്രയും കാലമേ ഈ ഭൂമിയിൽ നമുക്കിരിക്കാവൂ. നമ്മുടേത് ഇത് കഴിഞ്ഞ് ഇത് മണ്ണാവണം, ഈ മണ്ണിൽ നിന്ന് വേറെ കൃഷി ചെയ്യണം, എവല്യൂഷനാത്. ഇത് വേറെ ചെടികളുണ്ടാവണം, ഇത് വളമായിട്ട് വേറെ ചെടി ഉണ്ടാകണം. അപ്പോൾ പോകേണ്ട സമയത്ത് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും. നെഹ്റുവിൻ്റെ മറ്റൊക്കെ, നെഹ്റുവിനെ നമ്മളിപ്പോൾ തിന്നുകൊണ്ടിരിക്കുക. നെഹ്റുവിൻ്റെ ഒക്കെ വെതറിയില്ല, ഇവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ വെതറിയില്ല, അതെല്ലാം നമ്മൾ ഈ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ വർമാജി പോയി, ഞാനും പോകും, നിങ്ങളുമൊക്കെ എപ്പോഴെങ്കിലും പോകേണ്ടി വരും. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കല്ല, പോകാതെ പറ്റില്ല, പോകാതെ പറ്റില്ല. ആർക്കും ഇവിടെ ജീവിക്കാനൊക്കില്ല. അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ, ജനിച്ചാൽ മരിക്കുന്നത് വരെ രോഗമുണ്ടാവണം നിർബന്ധമില്ല. നമ്മുടെ ഈ പൈതൃകം, ഈ പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് പറയുന്ന ഈ പൈതൃകം, നമ്മുടെ ഈ ശാസ്ത്രം ഒന്ന് പഠിച്ച് ആരോഗ്യശാസ്ത്രം, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ് സസ്യാഹാരത്തിൻ്റെ ശാസ്ത്രീയതയെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സ്വല്പം എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ അവകാശപ്പെടുന്നു. എഴുതിയിട്ടുണ്ട്, വളരെ ശാസ്ത്രീയമായിട്ട്. കേരളത്തിൽ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, മറ്റുള്ള പുസ്തകങ്ങളെ ആദ്യം കണ്ടിട്ടില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ വലിയ ഭയങ്കര വിദഗ്ധന്മാരാണെന്ന് പറയും, ഇതുവരെ അദ്ദേഹം സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രീയമായിട്ട് അതേപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇതനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി, നിങ്ങൾക്കെല്ലാം പരമാനന്ദത്തോടുകൂടി ജീവിക്കാനൊക്കും. നിങ്ങളുടെ ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റും. നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വെടിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ സമാധാനത്തോടെ മരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സുഖമായ ഒരു ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ സസ്യാഹാരത്തിലേക്ക് വരണം, നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പോലും പാടില്ല. നെഗറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ, ഞാനതൊന്നും പറഞ്ഞില്ല കേട്ടോ, ഇപ്പോൾ ഓർത്ത് പറയാം, നെഗറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് എൻസൈംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. നെഗറ്റീവ് എൻസൈംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമുക്ക് സൈക്കോസോമാറ്റിക് രോഗങ്ങളാണ്, ഇതൊക്കെ ഞാൻ വിട്ടുപോയ കാര്യങ്ങളാണ്. നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളൊന്നും രോഗാണുക്കളല്ല, രോഗാണുക്കളെന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ അതിന് പറയുന്നില്ല ഇപ്പോൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. അത് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെ ജീവിക്കണം. നിങ്ങൾക്ക് സർവ്വ ആരോഗ്യവും ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.